ഒരു നിമിഷത്തേക്ക് നമ്മുടെ നന്ദി അർപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ തലകളെ വണങ്ങാം. കൃപാലുവായ വിശുദ്ധ പിതാവേ, നീ ദൈവമായിരിക്കുകയും കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത് തുണയായിരിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നത് വെളിപ്പെടുത്താൻ കഴിയാതെ എപ്രകാരം ഞങ്ങൾ ഇതിനായി നിന്നെ അഭിനന്ദിക്കുകയും ഞങ്ങൾ കഷ്ടത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ വരികയും ചെയ്തു. വർഷങ്ങളിൽ കൂടി ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നതിനും നിന്നെ വിശ്വസിക്കുന്നതിനും നീ പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ഈ ജനങ്ങളുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങളെ നീ പകരണമേ എന്ന് ഇന്ന് ഉച്ചനേരം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ യോഗം തീരുമ്പോൾ ഞങ്ങളുടെ മധ്യ ഒരൊറ്റ ദുർബല വ്യക്തി പോലും ഉണ്ടായിരിക്കാനിടയാക്കരുതേ. ദൈവത്തോടെ നിരപ്പിലാകാതെ ഒരാൾ പോലും ഇവിടെയുണ്ടെങ്കിൽ യേശുവിനെ ശവക്കുഴിയിൽ നിന്നും ഉയർത്തിയ അതേ ശക്തി അവരുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്നതിനും അവരുടെ പ്രാണനെ നിങ്കിലേക്ക് തിരിക്കുന്നതിനും ഇടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചറിയണമേ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായിട്ടുള്ളവർക്ക് ഇതൊരു മഹത്തായ ദിവസമായിട്ട് അവരതൊരിക്കലും മറന്നുപോകാതിരിക്കുന്നതിനും ദൈവം തന്റെ ആത്മാവിനെ അവരുടെ മേൽ അയക്കുന്ന ദിവസമാക്കി തീർക്കണമേ. കർത്താവ്, ഇത് അനുവദിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രിയമേറിയവനും ശ്രേഷ്ഠമേറിയവനുമായ സഹോദരൻ സുള്ളിവനെ നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വിചാരങ്ങളെയും അവരെ സഹായിക്കുന്നതിനുള്ള സകല സാധ്യതകളെയും നീ അനുഗ്രഹിക്കണമേ. നീ സഹോദരൻ സുള്ളിവനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്തെല്ലായിടത്തുമുള്ള ശുശ്രൂഷകരെ നീ അനുഗ്രഹിക്കണമേ. അവർക്ക് കർത്താവെ വളരെയധികവും സമൃദ്ധമായി നീ നൽകണമേ. അവർ ധൈര്യത്തോടെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ പ്രഖ്യാപിക്കുന്നതിനിടയാക്കണമേ. കാരണം ഞങ്ങൾ ഈ ലോകത്തിന്റെ ഇതിഹാസത്തിന്റെ സമാപന നാഴികയിലായിരിക്കുന്നു. അങ്ങയുടെ നന്മ ഈ സമയങ്ങളിൽ ഞങ്ങളുടെ മേൽ നിഴലിട്ടിരിക്കാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഞാൻ ദൈവത്തോടും നിങ്ങളോടും ഇതിനുവേണ്ടി വളരെ നന്ദിയുള്ളവനാകുന്നു. സഹോദരൻ സള്ളിവൻ അത് സ്വയം തന്റെ മേലെടുക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സഹോദരൻ സള്ളിവൻ അത് ചെയ്യേണ്ടി വന്നത് ഒരു ശരിയായ കാര്യമാകുന്നില്ല. അതിനാൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാം ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഉപകാരത്തിനായി ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ സ്നേഹത്തോടുകൂടിയ വഴിപാടെടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ല, അത് ആവശ്യമുള്ളതായിരുന്നില്ല. അവർ നമ്മുടെ ഹോട്ടലിന്റെയും ആഹാരത്തിന്റെയും ചിലവ് കൊടുക്കുന്നു. എല്ലാമായിട്ട് അത് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. എന്നാൽ ഈ ഉപകാരത്തിനായി വളരെ നന്ദിയുണ്ടായിരിക്കുകയും ഇത് പ്രചാരണ പ്രവർത്തകരെ സഹായിക്കുന്നതിനും ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതിനുമായി പോകുന്നതായിരിക്കും. ഇതുകൊണ്ടൊരു സിഗരറ്റോ വിസ്കിയോ തെറ്റായ യാതൊരു കാര്യമോ വാങ്ങുന്നതിനിടയാകില്ല. എന്നാൽ ശരിയായ കാര്യത്തിനു വേണ്ടി ഇത് പോകുന്നതായിരിക്കും. ഈ യോഗത്തിനുവേണ്ടി നിങ്ങൾ തന്നിരിക്കുന്ന ഓരോ നാണയവും നായാകാശും ഓരോ ഡോളറും ദൈവം 10,000 മടങ്ങായി വർദ്ധിപ്പിച്ച് നിങ്ങളുടെ കണക്കിലിടുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ യോഗങ്ങൾക്ക് വേണ്ടി ഈ കെട്ടിടത്തെ ഒരുക്കി തന്ന അമേരിക്കയുടെ കരസേനയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ തീർച്ചയായും ഞാൻ അവർക്ക് നന്ദി പറയുന്നു. എല്ലാ ചിലവുകളും അടച്ചു തീർക്കപ്പെടുമെന്ന് സഹോദരൻ സള്ളിവൻ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെയും ഒരു നഗരത്തിലും ഒരു നയാകാശ് പോലും കടമായിട്ട് ഒരിക്കലും വിടാതെ, എന്നാൽ എല്ലാ കാര്യങ്ങളും ചുമതലയോടെ ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ മറ്റു യാതൊന്നിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആർക്കും കടക്കാരനായിരിക്കരുത്. നിങ്ങൾ നേരും സത്യസന്ധതയുമുള്ളവരായിരിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും കടക്കാരനാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ അവർക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്നും, എന്നാൽ സ്വല്പസമയം കൂടി തരിക, നിങ്ങൾ അത് അടച്ചു തീർക്കുമെന്നും പറയുക. എല്ലായ്പ്പോഴും അതൊരു നല്ല കാര്യമായിരിക്കും. നേരായും ആത്മാർത്ഥതയുമുള്ളതായിരിക്കുന്നത് ക്രിസ്തുമതത്തിന്റെ ഒരു നല്ല അടയാളമാകുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വയം അത് ജീവിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ജീവിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾ സകല മനുഷ്യരാലും വായിക്കപ്പെടുന്ന എഴുതപ്പെട്ട ലേഖനമാകുന്നു. അതിനാൽ എല്ലായ്പ്പോഴും സത്യസന്ധതയും നീതിയും ആത്മാർത്ഥവുമുള്ളവരായിരിക്കുക. എത്ര മോശമായി അത് വേദനിപ്പിച്ചാലും അതൊരു കാര്യമല്ല. എന്നാൽ സത്യം പറയുക. എങ്ങനെയൊക്കെ ആയാലും സത്യം പറയുക. കാരണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അതേ രീതിയിൽ തന്നെ അത് വീണ്ടും പറയാൻ കഴിയും. നിങ്ങൾ ഒരു കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് മൈലുകൾ ചുറ്റിക്കറങ്ങിയിട്ട് അപ്പോഴും ആ കള്ളത്തിലേക്ക് തന്നെ നിങ്ങൾ തിരികെ വീണ്ടും വരുന്നു. അങ്ങനെ നിങ്ങളൊരു ഭയങ്കരമായ കാര്യം ചെയ്തിരിക്കുന്നു. ആത്മാർത്ഥതയുള്ളവനായിരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അതേ രീതിയിൽ തന്നെ അത് പറയാൻ കഴിയും. കാരണം അത് സത്യമാകുന്നു. ബൈബിൾ അതേ രീതിയിലായിരിക്കുന്നു. ബൈബിൾ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ അത് പറയുക. അതുമായി അനുരഞ്ജനം നടത്താതെ അതേപോലെ തന്നെ അത് പറയുക. അതിവിടെ എഴുതിയിരിക്കുകയും നിങ്ങൾക്ക് അതിലേക്ക് വിരൽ ചൂണ്ടാനും കഴിയും. അപ്രകാരമാണ് നിങ്ങൾ സാത്താനെ തോൽപ്പിക്കുന്നത്. സാത്താൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങൾ കാണട്ടെ. നീ ഒരു അത്ഭുത പ്രവർത്തിക്കാരനാണെന്ന് അവർ പറയുന്നു. ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ ഞങ്ങൾ കാണട്ടെ. നിനക്ക് വിശക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു. അവൻ പിതാവിന്റെ വാക്കുകളെ എടുത്ത് പിശാചിനെ അവന്റെ തന്നെ നിലത്ത് തോപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കും അതേ കാര്യം തന്നെ ചെയ്യാൻ കഴിയും. കർത്താവിന്റെ വാക്കുകളെ എടുത്ത് സാത്താനെ അവന്റെ തന്നെ സ്വന്തം നിലത്ത് തോൽപ്പിച്ചു കളയാൻ കഴിയും. ഞാൻ സഹോദരൻ സള്ളിവനോട് എല്ലായ്പ്പോഴും നന്ദിയുള്ളവനാകുന്നു. എന്റെ ഈ വെളിപ്പെടുത്തലിനെ ക്ഷമിക്കണം. അവർ സഹോദരൻ സള്ളിവനെ നിയമിച്ചപ്പോൾ അദ്ദേഹം ആ മാതൃക ഉപേക്ഷിച്ചു കളഞ്ഞതായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. സഹോദരൻ സള്ളിവനെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവന്ന ഒരൊറ്റ മനുഷ്യനെ എന്റെ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടതായിട്ടുള്ളൂ. അത് ഈ ഹോവാർഡ് കാഡലായിരുന്നു. അവർ തമ്മിൽ അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സഹോദരൻ കേഡിലും സഹോദരൻ സള്ളിവനെ പോലെ തന്നെയുള്ള ഒരു നല്ല പഴയ നാട്ടുകാരനാകുന്നു. അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് വളരെ ദൂരത്തായി ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് തല ഒരു വശത്തേക്ക് ചരിച്ചുകൊണ്ട് സംസാരിക്കുകയും അത് ഈ ഹോവാർഡ് കാഡലിനെ പോലെ തന്നെയുമാകുന്നു. സഹോദരൻ സള്ളിവനെ ഒരു സ്നേഹിതനായും സുവിശേഷത്തിൽ ഒരു സഹോദരനായും കിട്ടിയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവം അദ്ദേഹത്തെയും ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ ചെറിയ സഭയെയും അദ്ദേഹത്തിന്റെ വിലയേറിയ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ള ശുശ്രൂഷകരും അവരുടെ സഭയും കൂടാതെ പൂർണ്ണ സുവിശേഷ പ്രാസംഗികരും ഒരുപക്ഷെ തിരുവഴുത്തിൽ നിന്നുമുള്ള ചെറിയ സാങ്കേതിക സംഗതികളുടെ കാരണത്താൽ നാം തമ്മിൽ വിയോജിച്ചെന്നിരിക്കാം. ചില കാര്യങ്ങളിൽ ഞാൻ ഭാര്യയുമായി വിയോജിക്കാറുണ്ട്. അതെന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ ആപ്പിൾ കൊണ്ടുള്ള അട ഇഷ്ടപ്പെടുകയും ഞാൻ ചെറി കൊണ്ടുള്ള അട ഇഷ്ടപ്പെടുകയും അതിനാൽ ഞങ്ങൾ തമ്മിൽ വിയോജിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റേതുമായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറയട്ടെ, നല്ല ചൂടുള്ള ഒരു കഷ്ണം ചെറി കൊണ്ടുള്ള അടയപ്പം എനിക്കിഷ്ടമാണ്. എനിക്കത് ഇപ്പോൾ തന്നെ എടുക്കാൻ കഴിയും. എന്നിട്ട് അതിന്മേൽ വെണ്ണയൊഴിച്ചിട്ട് അതിന് മുകളിൽ ശർക്കരപ്പാവ് ഒഴിക്കുക. അപ്പോൾ സഹോദര, നിങ്ങൾക്ക് തിന്നാൻ പറ്റിയ ഒരു സംഗതി തന്നെ കിട്ടും. എന്റെ ഭാര്യയ്ക്കത് പേടിയാണ്. അവൾക്ക് താപമാത്രയുടെ കാരണത്താൽ പേടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവൾ അത് ഇഷ്ടപ്പെട്ടെന്നിരിക്കാം. എന്നാൽ സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അവർക്ക് പേടിയാണ്. അവർ അത്രയും മെലിഞ്ഞവരായിട്ട് ഒരു സൂചി കൊണ്ട് നിങ്ങൾക്ക് അവരുടെ എല്ല് വരെ മുറിക്കാം. എന്നാലും അവർ പിന്നെയും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ എനിക്കത് ഇഷ്ടമാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ വിയോജിക്കുകയും മറ്റുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ സമ്പൂർണമായിട്ടും യോജിപ്പിലല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അതേ കാര്യം തന്നെ നമുക്കിവിടെ കാണാം. എന്നാൽ മുഖ്യമായ കാര്യമെന്നത് നാം തിന്നുന്ന അപ്പമാണ്. അതാണ് മുഖ്യമായ കാര്യം. മുഖ്യമായും പരിശുദ്ധാത്മ സ്നാനത്തിലും ക്രിസ്തുവിന്റെ വരവിലും അതുപോലെയുള്ള ബൈബിളിലെ മഹത്തായ സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ നാം കൈകോർത്തു നിൽക്കുന്നു. ഒരു സഭാസംഘടനയുടെയും പ്രതിബന്ധമില്ലാതെ യാതൊന്നും നമ്മെ തടയാതെ ഒരു വലിയ സംയുക്ത സഹോദരന്മാരെ പോലെ ഒരുമിച്ച് ഒരു വലിയ സേനയായി കാലുവരിയിലേക്ക് നാം മാർച്ച് ചെയ്യുന്നു. നിങ്ങൾക്കെപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായത്തിന് എനിക്ക് കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിൽ ഞാൻ സന്തോഷവാനായിരിക്കും. അതേ കാര്യം തന്നെ നിങ്ങൾ എന്നോട് പറയുമെന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങൾ എനിക്കൊരു സഹായമായിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായി എനിക്കറിയാവുന്നത് ദൈവം എന്നെ ഒരിക്കലും തെറ്റിലേക്ക് പോകാൻ ഇടയാക്കിയിരിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഞാൻ തെറ്റിലേക്ക് പോകുന്നതിന് എന്റെ ഹൃദയത്തിലില്ല. ഞാൻ ശരിയായി പോകുന്നതിന് ആഗ്രഹിക്കുന്നു. എന്താണ് ശരിയായത് അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ സഹോദരൻ ജാക്ക് മൂറിനോട് പറഞ്ഞ കാര്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. അതായത്, സഹോദരൻ ബ്രണഹാം, നിങ്ങളുടെ സകല അനുഭവങ്ങളുമായിട്ട് ന്യായവിധിയുടെ നാളിൽ ഞാൻ നിങ്ങളുടെ ചെരുപ്പിനുള്ളിൽ നിൽക്കുകയില്ല. കാരണം ദൈവം നിങ്ങളിൽ നിന്നും ഒരു വലിയ ഉത്തരം ആവശ്യപ്പെടുന്നതാണ്. അതെന്തുകൊണ്ടാണെന്നാൽ അവൻ ലക്ഷക്കണക്കിന് ജനങ്ങളെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകണമെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സുവിശേഷം എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്? അവന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിയവരെ എന്റെ കൈകളിൽ എടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു സത്യസന്ധതയായിരിക്കണം? അവൻ എനിക്കൊരു കൃപാവരം നൽകിയിരിക്കുന്നു. അതിനെക്കുറിച്ച് സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ ഏതൊരു വിവേകമുള്ള വ്യക്തിക്കും അത് ദൈവത്തിൽ നിന്നും വരുന്നതാകുന്നു എന്നറിയാൻ കഴിയും. അതുമായിട്ട് ഞാൻ ആരെങ്കിലും ഒരു പ്രത്യേക കൂട്ടർ അത് പറയുന്നതിന്റെ കാരണത്താൽ തെറ്റായ പാതയിലേക്ക് നയിച്ചാൽ ന്യായവിധിയുടെ നാളിൽ ദൈവം എന്നെ അതിന്റെ പിഴയടയ്ക്കുന്നതിനിടയാക്കും. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ ആ ദർശനം കണ്ടപ്പോൾ ഈ ജനങ്ങൾ അതിൽ വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ബിസിനസ് മാൻസ് വോയിസ് എന്ന ലഘുലേഖ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നുവോ? അത് നന്നായിരിക്കുന്നു. ഈ ദർശനത്തിൽ എപ്പോഴെങ്കിലും നാം അത് പൂർണ്ണമായി വിശദീകരിച്ച് അച്ചടിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ ദർശനത്തിൽ അതിൽ നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ തന്നെ അവിടെ നിന്ന് കണ്ടിരുന്നു. ഞാൻ എന്നെ തന്നെ കട്ടിലിൽ കിടക്കുന്നതായി കാണുകയും കൂടാതെ എന്റെ ഭാര്യയെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ അവിടെ തന്നെ നിന്ന് സ്വയം നോക്കിയിരുന്നു. അവിടെ ഈ ജനങ്ങൾ എന്റെ ചുറ്റുമായി നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, പൌലോസിന് തന്റെ പ്രസംഗിച്ച സുവിശേഷവുമായിട്ട് ന്യായവിധി ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ ചെയ്ത അതേ രീതിയിൽ തന്നെ സകല വചനവും ഞാൻ പ്രസംഗിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾ അതിൽ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് മറികടക്കുമ്പോൾ ഇത് അതേ രീതിയിൽ തന്നെയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞ അതേ പ്രകാരം തന്നെ അതായിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം അതിനോട് ചേർക്കാനോ ഒരു കാര്യം അതിൽ നിന്ന് എടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിങ്ങൾ അപ്രകാരം തന്നെ അത് സൂക്ഷിക്കുക. സഭാ സംഘടനകൾ എല്ലാ വശത്തു നിന്നും അതിനെതിരായി പ്രതിബന്ധങ്ങൾ ഉയർത്താൻ പോവുകയാണ്. ഞാൻ എന്റെ സഹോദരന്മാർക്ക് എതിരാണെന്ന് പലപ്പോഴും സഹോദരന്മാർ ചിന്തിക്കാറുണ്ട്. സത്യം എന്താണെന്ന് ദൈവം അറിഞ്ഞിരിക്കുന്നിടത്തോളം അവൻ അതിനെക്കുറിച്ച് വ്യത്യസ്തമായി അറിയുന്നു. സഹോദരന്മാർക്കെതിരായിട്ടല്ല, എന്നാൽ നമ്മെ സഹോദരന്മാർ ആക്കാതിരിക്കുന്നതിനിടയാക്കുന്ന സമ്പ്രദായത്തിനെതിരായിട്ടാണ്. സഹോദരന്മാർ ആകാതിരിക്കുന്നതിന് ദൈവത്തിന്റെ വചനം നമ്മെ തടയുന്നില്ല, എന്നാൽ നാം ചേരുന്നതായ സമ്പ്രദായമാണ് നമ്മെ സഹോദരന്മാരാക്കുന്നതിൽ നിന്നും തടയുന്നത്. അത് ശരിയാണ്. അതുകൊണ്ട് നാം എവിടെ നിൽക്കണം? വചനത്തിൽ നിൽക്കുക. ദൈവം സകല മനുഷ്യരെയും അതിലേക്ക് ആകർഷിക്കും. അത് ശരിയാണ്. ഒരിക്കലും അത് സമുദായമാക്കരുത്, അത് സംഘടിപ്പിക്കരുത്. ദൈവത്തിൽ തന്നെ അതായിരിക്കുന്നതിനിടയാക്കിയിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. അവസാനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നേരെ മുമ്പോട്ട് പോകുക. ശേഷമുള്ളത് ദൈവം നടത്തിക്കൊണ്ടുവരും. വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിന് ഞാൻ വിലമതിക്കുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരു പ്രാർത്ഥിച്ച തുണിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തരാൻ കഴിയും. ഒരു ഉപദേശത്തെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, കാരണം ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വളരെയധികം ജനങ്ങൾ വിവാഹവും വിവാഹമോചനത്തെയും കുറിച്ച് വളരെയധികം ചോദ്യങ്ങളും മറ്റും എന്നോട് എഴുതി ചോദിക്കാറുണ്ട്. അത് സഭയിൽ ഒരു താറുമാറലാകുന്നു. ഞാൻ അവരെ എല്ലായ്പ്പോഴും നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കുക എന്ന് തിരികെ സൂചിപ്പിക്കുകയെ ചെയ്തിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് എന്താകുന്നു, അതിനെക്കുറിച്ച് എന്താകുന്നു എന്ന് ജനങ്ങൾ എന്നോട് കത്തെഴുതി ചോദിക്കും. ഞാൻ ആ കത്തിന്റെ മറുപടിയിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്ററിനെ കാണുക, കാരണം അദ്ദേഹം നിങ്ങളുടെ ഇടയനാകുന്നു, നിങ്ങളുടെ മേൽനോട്ടത്തിനായി ദൈവം അയച്ചിരിക്കുന്നത് അദ്ദേഹത്തെയാണ് എന്ന് സൂചിപ്പിച്ച് നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കുമല്ലോ. നാം തമ്മിൽ വിയോജിച്ചിട്ട് പിന്നെ അത് നിങ്ങളുടെ സഭയിൽ ഒരു കുഴപ്പത്തിന് കാരണമാക്കുന്നു. ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല ഇല്ല. നിങ്ങൾ പാപഭരിതമായ കാര്യങ്ങളെയും ബൈബിളിന് പുറത്തായ കാര്യങ്ങളെയും ചെയ്യുന്നത് ഉപേക്ഷിച്ചു കളഞ്ഞ് ദൈവത്തോടൊപ്പം മുമ്പോട്ട് നീങ്ങുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെറിയ സംഘർഷണത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും കാരണമാക്കിയാൽ അത് സഭയെ തകരാറിലാക്കും. വിവാഹത്തെയും വിവാഹമോചനത്തെയും കൂടാതെ ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെയും മറ്റും കുറിച്ച് നിങ്ങളുടെ പാസ്റ്റർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നല്ലതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹവും ദൈവത്തിന്റെ ദാസനായിട്ട് അത് ചെയ്യുന്നതിനു വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. നല്ല ശമരിയക്കാരൻ മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ കണ്ടുകിട്ടിയത് ഓർക്കുക. അദ്ദേഹം അവനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയും അത് സഭയാകുന്നു. അവിടെയുണ്ടായിരുന്ന മനുഷ്യന് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് അധികം വലുതും ചെലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ പക്കൽ 2 വെള്ളിക്കാശുണ്ട്. അവനൊരു ദൈവപുരുഷനാണെങ്കിൽ അതുകൊണ്ട് നിങ്ങളെ ചികിത്സിക്കാൻ കഴിയും. അവൻ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്ന ഒരു ദൈവപുരുഷനാണെങ്കിൽ ദൈവം അവന് നൽകിയിരിക്കുന്ന ആത്മാവും വചനവും അവന്റെ പക്കലുണ്ട്. അത് ശരിയല്ലേ? നാം ആരാധന ചെയ്യുന്നത് എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലുമാകുന്നു, വചനം സത്യമാകുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ഉപകാരത്തിനായി വളരെ നന്ദിയുണ്ട്. ഞാൻ തീരെ ക്ഷീണിച്ചിരിക്കുകയും വിശേഷിച്ചും ഇന്നുച്ചയ്ക്ക് വാസ്തവമായും ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം മറ്റേതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കുന്നതിന് ഉദ്ദേശിക്കുന്നില്ല. വലിയ മദ്യപാന പാർട്ടികളും രാത്രി മുഴുവനും വാതിലിൽ ടടിക്കുകയും ഒച്ചവെക്കുകയും കൂടാതെ സ്ത്രീകളും ഓ ഞാൻ രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്നു അത്രമാത്രം. അതുകൊണ്ട് വേറൊരു ഹോട്ടൽ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു ചെറിയ വഴിവക്കലുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ്. എനിക്കൊരു വണ്ടി കിട്ടിയാൽ പുറത്തെവിടെയെങ്കിലും മൈതാനം തുടങ്ങാൻ കഴിയുന്നതാണ്. ഞാനൊരു കൂടാരവും ഉറങ്ങുന്നതിനുള്ള ഒരു ബാഗും എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഈ ദേശം അത്രമാത്രം പാപഭരിതമാണ്. അതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് തേനീച്ചക്കൂട് പോലെയായിട്ട് ചുവട് വരെ അഴുകിയിരിക്കുന്നു. നിങ്ങളുടെ സംസ്ഥാനത്തെ ഇവിടെ തന്നെയുള്ള വേറൊരു സ്ഥലത്ത്, ഈ ഒരു സംസ്ഥാനം മാത്രമല്ല എല്ലായിടത്തുമാകുന്നു. ഈ സംസ്ഥാനത്ത് തന്നെയുള്ള ഒരു വലിയ പട്ടണത്തിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനൊരു മതപരമായ യോഗത്തിലായിരുന്നു. അന്ന് രാത്രിയിൽ ഒരു മതസംഘടനയായ ഓർത്തഡോക്സ് സഭയിലെ ചെറുപ്പക്കാരോടൊപ്പം ഒരു കൺവെൻഷനിലായിരുന്നു. ഞാൻ ആഫ്രിക്കയിലെ വൂഡുവും അതുപോലെയുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കലും ഞാൻ കേട്ടിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ, ഇതൊരു മിശ്രിത സഭയായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അവർ ചെയ്ത അസാൻമാർഗികമായ കാര്യങ്ങൾ തറയിൽ മുഴുവനായി കിടക്കുകയും എല്ലായിടത്തും വിസ്കിയുടെ കുപ്പികളുമായിരുന്നു. ആ ചെറുപ്പക്കാരായ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും രാത്രി മുഴുവൻ ഒരുമിച്ച് ഒരേ മുറിയിൽ തന്നെയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഹോളി ഫാദർ അവിടെ ഇരിക്കുകയും ഈ കുട്ടികൾ ഇപ്രകാരം തലവണങ്ങിക്കൊണ്ട് കടന്നു വരികയും യേശു ക്രിസ്തുവിന്റെ നാമത്തിനടിയിലായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നു. ഞാൻ ഭ്രാന്തനായിപ്പോയോ? എനിക്കെന്താണ് കുഴപ്പം? എനിക്ക് ഈ കാര്യങ്ങൾ സഹിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്തോ എന്നെ തുണ്ടം തുണ്ടമാക്കുന്നു. എന്റെ കർത്താവ് യേശുവിനെയാണോ ഇത് പ്രതിനിധീകരിക്കുന്നത്? ഒരു മദ്യപിച്ച അസാൻമാർഗികമായ കാര്യങ്ങളോട് കൂടിയ ഒരു അസാൻമാർഗിക പാർട്ടി ചെറുപ്പക്കാരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേൽ ഉപയോഗിച്ചിട്ട് തറയിലും ചവറുകൊട്ടയിലും കുപ്പികൾ കിടക്കുകയും ഹോ എന്റെ ദൈവമേ, നിങ്ങൾക്കതിനെ ക്രിസ്തീയതയെന്ന് വിളിക്കാൻ കഴിയുമോ? ലോകം ഒരു പാപഭരിതമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ആയിരക്കണക്കിന് പാപികൾ ഇത് കണ്ടിട്ട് എന്ത് പറയും? യൗവനക്കാരികളായ പെൺകുട്ടികൾ അത്രമാത്രം മദ്യപിച്ചിട്ട് അവർക്ക് നിൽക്കാൻ തന്നെ കഷ്ടിച്ച് കഴിയാതെ രാത്രി മുഴുവനും ഈ ആൺകുട്ടികളോടൊപ്പം മുറിയിലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്തതായ ഭയങ്കരമായ വൃത്തികെട്ട കാര്യങ്ങൾ അവർ സംസാരിച്ചിരുന്നു. ഞാൻ തലയിണയുടെ തലമേൽ ഇപ്രകാരം ഇട്ടുകൊണ്ട് ഉറങ്ങുന്നതിനായി ശ്രമിച്ചിരുന്നു. പുറത്തുള്ള തറയിൽ മദ്യപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടിയിരുന്നു. ഇത് മതപരമായ കാര്യമാണോ? ഇതുപോലെയുള്ള പാപികളായ ജനങ്ങളെ അവർ വിനോദ മത്സരമെന്ന് വിളിക്കുന്ന ഇവിടെയുള്ള പന്തെറിയുന്ന കളിയിൽ പ്രതീക്ഷിക്കാൻ കഴിയും. എന്റെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരു പന്തെറിയുന്ന കൂട്ടുകെട്ടിലേക്ക് ഇതുപോലെ പോയി കണ്ടാൽ ഞാൻ അവനെ ഈ ദേശത്തിന് പുറത്താക്കും. അതെ, അതിനെ നിങ്ങൾ വിനോദമെന്ന് വിളിക്കുന്നുവോ? അത് വിനോദമല്ല. എന്താകുന്നു ഇത്? നിങ്ങൾ നേരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോടൊപ്പം നേരായിക്കൊള്ളുക, സത്യമാകുന്നു. ബൈബിളിൽ നിന്നും ഒരു വചനം നിങ്ങൾക്കായി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ 17 അധ്യായത്തിന്റെ 1 വാക്യം തൊട്ട് ഒരു വിഷയത്തിനായി കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. 1 രാജാക്കന്മാർ 17:1 ഒരു പ്രാർത്ഥിച്ച തുണിയുടെ ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴായാലും എനിക്ക് എഴുതുക, ഞങ്ങൾക്കത് അയച്ചു തരാൻ കഴിയും. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എന്റെ സെക്രട്ടറിയായ സഹോദരൻ മാഗോർ അത് ചെയ്യുന്നതാണ്. ഒരു പ്രാർത്ഥിച്ച തുണി ഞങ്ങളിൽ നിന്നും എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. സഹോദരൻ ജിം എഴുന്നേറ്റ് നിൽക്കുമോ? ഞാൻ നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയും കാണാൻ ആഗ്രഹിക്കുന്നു. എന്റെ സെക്രട്ടറിയും ഭാര്യയും ഇതാ ഇവിടെ നിൽക്കുന്നു. ഇവരാണ് ആ ജോലി ചെയ്യുന്നതും അത് അയച്ചു തരുന്നതും. അവരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ തുണി യോഗങ്ങളിൽ നിന്നും അയച്ചു തരുന്നത്. അവർ രണ്ടുപേരും അതിനായി സമർപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളാണ്. കൂടാതെ ആ ശബ്ദം നിങ്ങൾ എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ കേൾക്കുന്ന ആ മാധുര്യമേറിയ ചെറിയ ശബ്ദം അദ്ദേഹത്തിന്റെ ഭാര്യയായി ഇവിടെ ഇരിക്കുന്ന ആ മഹിളയുടേതാകുന്നു. അവരുടെ മാതാപിതാക്കന്മാരും മറ്റുള്ള സ്നേഹമേറിയവരും ഇന്ന് നമ്മോടൊപ്പമായി ഇവിടെ കൂടിയിരിക്കുന്നു. കൂടാതെ എന്റെ പ്രവർത്തന മേഖലയിലെ സെക്രട്ടറിയായ ശ്രീമാൻ മേഴ്സിയർ, സഹോദരൻ ലിയോ മേഴ്സിയറും സഹോദരൻ ജീൻ ഗോഡും ഇവിടെ എവിടെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ തുണി നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരാൻ കഴിയുകയോ, കൂടാതെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റെന്തായാലും ഫോണിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായാലും അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും അത് ചെയ്യുന്നതാണ്. ഈ വിചിത്രമായ കാഴ്ചയോടുകൂടിയ ഈ മനുഷ്യൻ തന്റെ കയ്യിൽ ഒരു വടിയുമായിട്ട് നേരെ തന്റെ ചുവടുകൾ വെച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിൽ ദൈവത്തിന്റെ മഹത്വം പ്രകാശിക്കുകയും അവന്റെ താടി ഒരു വശത്തേക്ക് പറക്കുകയും രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടി തന്റെ ചുവടുകളെ ശബരിമലയിലേക്കുള്ള വഴിയിൽ ബലിഷ്ഠമാക്കിക്കൊണ്ട് നടന്നു. അവൻ കാഴ്ചയ്ക്ക് അത്രയധികമായിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ പക്കൽ യഹോവ അരുളി ചെയ്ത വചനം ആ മഹത്തായ ദേശമായ ഇസ്രായേലിന് വേണ്ടി ഉണ്ടായിരുന്നു. അതെ, തിശബ്യനായ ഏലിയാവ് യഹോവയുടെ ഒരു പ്രവാചകനായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് അധികമായിട്ടൊന്നുമില്ലായിരുന്നുവെങ്കിലും അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നു. അവൻ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് പേടിച്ചിരുന്നില്ല. കാരണം അവൻ രാജാവിനേക്കാളും വലിയ സാന്നിധ്യമായ യഹോവയുടെ സന്നിധിയിലായിരുന്നു. ആ കാരണത്താൽ താൻ എവിടെ നിന്നിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ രാജാവിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നപ്പോൾ അവൻ വിക്കുകയോ വിറക്കുകയോ ചെയ്തിരുന്നില്ല. അവൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് അവന് രാജാവിനോട് നേരെ പറയാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലാതെയെന്നും എന്റെ വചനപ്രകാരമല്ലാതെയെന്നും അവൻ എന്തുകൊണ്ടാണ് പറയാൻ കഴിഞ്ഞത്? കാരണം അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നു. അവനൊരു പ്രവാചകനും ഒരു പ്രവാചകന്റെ പക്കൽ യഹോവയുടെ വചനവും ഉണ്ടാകുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേലും ഇന്നത്തെ അമേരിക്കയും തമ്മിൽ താരതമ്യപ്പെട്ടു പോകുന്നത് നോക്കിയാൽ വളരെ ശ്രദ്ധേയപരമായ ഒരു കാര്യമാണ്. അവ രണ്ടും വലിയ ദേശങ്ങളായിരുന്നു. അവ രണ്ടും സ്ഥാപിക്കപ്പെടുകയും അവരുടെ ജനങ്ങൾ അവിടേക്ക് വരികയും ചെയ്തത് മതപരമായ ഉപദ്രവത്തിന്റെ കാരണത്താലായിരുന്നു. ഇസ്രായേൽ ഫറവോയാൽ ഉപദ്രവിക്കപ്പെടുകയും 100 വർഷങ്ങൾ അടിമത്തത്തിലായിരിക്കുകയും അവിടെ വച്ച് അവർക്ക് സത്യവും ജീവനുമുള്ള ദൈവത്തെ ആരാധിക്കുന്നത് നഷ്ടപ്പെടുകയും അതിനുള്ള അവസരം തന്നെ നഷ്ടപ്പെട്ടിട്ട് അവർ അടിമകളായി തീർന്നു. എന്നാൽ ദൈവം തന്റെ ബൈബിളിൽ, തന്റെ വചനത്തിൽ, തന്റെ പ്രവാചകന്മാരാൽ അവർക്കൊരു ദേശം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അവർ ഈ ദേശത്തെത്തുകയും ആ ദേശത്തെ നിവാസികളെ ഓടിച്ചു കളയുകയും ചെയ്തിട്ട് അവരുടെ അധികാരത്തെ കൈവശമാക്കുകയും ചെയ്യും. കാരണം അപ്രകാരം ചെയ്യുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു.
We come here and on Plymouth Rock, this nation was founded on freedom of religion because
ഈ വലിയ ദേശമായ നമ്മുടേതും അതുപോലെ തന്നെയാകുന്നു. നാം ഇവിടെ എത്തുകയും ഈ ദേശം പ്ലൈമത്ത് റോക്കിൽ മതസ്വാതന്ത്ര്യത്തിന്മേൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ റോമാക്കാരുടെ ആധുനിക ഇസബേൽ സമ്പ്രദായത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മോടി ഇവിടെ എത്തിയിട്ട് വളരെയധികം ഭയങ്കരമായ ഉപദ്രവങ്ങളിൽ കൂടി കടന്നുപോകുകയും ഇസബേലിന്റെ കള്ള സമ്പ്രദായത്തിനടിയിൽ രക്തസാക്ഷികളാകുകയും ചെയ്തു. ബൈബിളിൽ വെളിപാട് 13 അധ്യായ പ്രകാരം ദൈവം അവർക്കൊരു മരിപ്പച്ചയും ഒരു സ്ഥലവും നൽകുകയും സ്ത്രീ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകപ്പെടുകയും അവിടെ അവളെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ദൈവം അമേരിക്കയോട് അല്ലെങ്കിൽ സ്ത്രീയായ സഭയോട് ഈ ദേശത്തെത്തുന്നതിനുള്ള വാഗ്ദത്തം ചെയ്തു. നിങ്ങൾ വെളിപാട് 13 ശ്രദ്ധിച്ചുവോ? ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം സമുദ്രത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കയറി വന്നിരുന്നു. വെളിപാട് 17:17 പറയുന്നു, നീങ്ങേണ്ട വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം പുരുഷാരങ്ങളും ജാതികളുമായി വെള്ളത്തിൽ നിന്ന് കടന്നു വന്നിരുന്നു. എന്നാൽ അമേരിക്ക കടന്നു വന്നപ്പോൾ അത് ജനങ്ങളൊന്നുമില്ലാതെ ഭൂമിയിൽ നിന്ന് കടന്നു വന്നിരുന്നു. ഓർക്കുക, അത് കടന്നു വന്നപ്പോൾ അത് കുഞ്ഞാടിനെ പോലെ കണ്ടിരുന്നു. ഒരു കുഞ്ഞാടിന് 2 കൊമ്പുകളുണ്ട്. അത് സാമൂഹികവും പൌരോഹിത്യമായ ശക്തികളെ കാണിക്കുന്നു. എന്നാൽ അവർ ഐക്യത്തിലായപ്പോൾ ഓർക്കുക അത് ഐക്യത്തിലായപ്പോൾ അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. മഹാസർപ്പം റോമാകുന്നു. സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. തീ നിറമുള്ള മഹാസർപ്പം സ്ത്രീയായ ഇസ്രായേലിന്റെ മുമ്പിൽ അത് ജനിച്ചപ്പോൾ കുട്ടിയെ തിന്നുകളവാൻ നിൽക്കുകയും ഉപദ്രവത്തെ അയച്ചിട്ട് 2 വയസ്സിന് താഴെയുള്ള സകല ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞു. മഹാസർപ്പമായ റോം സ്ത്രീ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയെ തിന്നുകളവാൻ അവളുടെ മുമ്പിൽ നിന്നു. അതിനുശേഷം നാം കാണുന്നത് എന്താണെന്നാൽ ഈ ദേശം ഒരു സ്വതന്ത്ര ദേശമായി കടന്നു വരികയും അതൊരു കുഞ്ഞാട് പോലെയുമായിരുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. എന്നാൽ അതിന് കുറച്ച് സമയശേഷം നമുക്കുള്ളതായി സമ്പ്രദായം തന്നെ മഹാസർപ്പം പോലെ സംസാരിക്കുകയും മൃഗത്തിന്റെ മുമ്പാകെ സകല അധികാരവും നടത്തുകയും ചെയ്തു. ഇവ സമ്പൂർണമായും ഒന്ന് മറ്റൊന്നതിനോട് താരതമ്യപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, ഇസ്രായേൽ കടന്നുവന്ന് അവരുടെ വാഗ്ദത്ത ദേശവും പലസ്തീനും കൈയടക്കിയിട്ട് അതിലുണ്ടായിരുന്ന സകല നിവാസികളെയും ഓടിച്ചു കളഞ്ഞിട്ട് ദേശം കൈവശമാക്കി. നാം വന്ന് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നതെടുക്കുകയും അവരെ ഓടിച്ചു കളഞ്ഞിട്ട് ദേശം കൈയടക്കുകയും ചെയ്തു. ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തെ സേവ ചെയ്യുന്നതിന് മതസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം ജനങ്ങളെ കൊണ്ട് അവരെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ദൈവം ലോകത്തെ കാണിക്കാൻ പോകുകയായിരുന്നു. ഇസ്രായേലിന് വേണ്ടി അവൻ എന്താണ് ചെയ്തത്? അവൻ ഇസ്രായേലിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ദേശമാക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്താകുന്നതുവരെ അവർ അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്തു. അവൻ അമേരിക്കയോട് എന്താണ് ചെയ്തിരിക്കുന്നത്? അവൻ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ദേശമാക്കിയിട്ട് അത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്താകുന്നതുവരെയും ആകുന്നു. അങ്ങനെ ഒന്ന് മറ്റൊന്നിനോട് കൃത്യമായും താരതമ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ഈ ദേശത്തെത്തിയപ്പോൾ അവരൊരു വലിയ ജനമായിരുന്നു. കാരണം അവർക്ക് മഹത്തായ നേതൃത്വമുണ്ടായിരുന്നു. അവരുടെ പക്കൽ ദാവീദിനെയും ശലോമോൻ രാജാവിനെയും പോലെ ദൈവഭയമുള്ള മനുഷ്യരുണ്ടായിരുന്നു. ലോകം മുഴുവനവരെ പേടിക്കുകയും അവർ യാതൊരു യുദ്ധവും യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ ദൈവശക്തിക്ക് കീഴിലായി ജീവിക്കുന്നതിനുള്ള സൌഭാഗ്യത്തെ ആസ്വദിക്കുകയും ചെയ്തിട്ട് ലോകമെല്ലായിടത്തു നിന്നും അവരെ കാണുന്നതിന് ജനങ്ങൾ വരികയും ചെയ്തിരുന്നു. ദൈവം അവർക്കൊരു വിവേചന വരം നൽകിയിട്ട് അത് ശലോമന്റെ മേലായിരുന്നു. തെക്കനാട്ടിലെ രാജ്ഞിയായ ശേബാ രാജ്ഞി സഹാറ മരുഭൂമി മറികടന്ന് 3 മാസത്തോളം യാത്ര ചെയ്ത് ശലോമോന്റെ ജ്ഞാനത്തെ കേൾക്കുന്നതിനെത്തിയിരുന്നു. ശലോമോൻ ആത്മാവിനെ വിവേചിപ്പാനും അവളുടെ ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്താനും കഴിയുമെന്ന് അവൾ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ കേട്ട കേൾവിയേക്കാൾ ഇത് ശ്രേഷ്ഠമാകുന്നു. അത് ദൈവമായിരുന്നുവെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അമേരിക്ക മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നേതാക്കളായി ആ കാലങ്ങളിൽ ദൈവഭക്തിയുള്ള മനുഷ്യരുണ്ടായിരുന്നു.
ജോർജ് വാഷിംഗ്ടൺ, ഏബ്രഹാം ലിങ്കൻ,
ജോർജ് വാഷിംഗ്ടണും ഏബ്രഹാം ലിങ്കണും കീർത്തിയുള്ള സ്വഭാവത്തോടുകൂടിയ ദൈവ പുരുഷന്മാരായിരുന്നു. അമേരിക്ക ആ നാളുകളിൽ അമേരിക്ക തന്നെയായിരുന്നു. ജോർജ് വാഷിംഗ്ടൺ ഇവിടെയുള്ള വാലി ഫോർജിൽ വെച്ച് ഡെലവർ മറികടക്കുന്നതിന് മുമ്പ് മഞ്ഞിൽ മുട്ടുകുത്തി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ഇടുപ്പുവരെ തികച്ചും നനഞ്ഞു കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ അമേരിക്കക്കാർ മറികടക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ 20% ആൾക്കാർക്ക് മാത്രമേ കാലിൽ ചെരുപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് അമേരിക്കയുടെ സൈന്യമായിരുന്നു. എന്നാൽ അവർക്കൊരു തത്വമുണ്ടായിരുന്നു. അവർക്ക് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി എന്തോ ഉണ്ടായിരുന്നു. എന്ത് വന്നിരുന്നുവെന്നും എന്ത് പോയെന്നുവെന്നും അവർ കാര്യമാക്കിയിരുന്നില്ല. കൃഷിക്കാർ കടന്നു വരികയും കലപ്പ നിർത്തുകയും കാളയെടുത്ത് മാറ്റുകയും ചെയ്തിട്ട് സ്വാതന്ത്ര്യം എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നുവോ അതിനുവേണ്ടി പോരാടാൻ തന്റെ തോക്കുമെടുത്ത് യാത്രയായി. അടുത്ത ദിവസം 4-5 വെടിയുണ്ടകൾ അവന്റെ കുപ്പായത്തിലും തൊപ്പിയിലും കൂടെ കടന്നുപോയിട്ട് അവനെ തൊടുക പോലും ചെയ്യാതെ അതിന്റെ കുഴുത്തകൾ മാത്രം കണ്ടിരുന്നു. ഈ ദേശം സ്ഥാപിച്ച ദൈവപുരുഷന്മാർ മഹാന്മാരായ മനുഷ്യർ തന്നെയായിരുന്നു. അവരെ പ്രകാരം ഇത് എഴുതിയതിൽ യാതൊരു അത്ഭുതവുമില്ല. നമ്മുടെ ദേശം ദീർഘമായി തെളിയട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിൽ, വിശുദ്ധ വെളിച്ചത്തിൽ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ രാജാവായ മഹാൻ ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കൂ. ഇന്ത്യാനയിലുള്ള കോടയിൽ വെച്ച് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധനായ മനുഷ്യനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ തലസ്ഥാനം കോടയിണിലായിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറയുകയും കൂടാതെ ഗവർണർ സംസാരിക്കുന്നത് കേൾക്കുന്നതിനായി ഒരു കാളവണ്ടിയിൽ കയറിപ്പോകുന്നതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനും ഗവർണറിനും മാത്രമേ അവിടെ ഒരു മേൽക്കുപ്പായം ഉള്ളവരായി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ചെമ്മരിയാടിനെ വളർത്തിയിട്ട് അതിനെ കത്തിരിക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരിമാർ അവയുടെ രോമമെടുത്ത് നൂൽനിട്ട് തന്റെ കാലുറയ്ക്കൊത്ത ഒരു മേൽക്കുപ്പായം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഈ വൃദ്ധനായ മനുഷ്യൻ ഏകദേശം 85-90 വയസ്സ് പ്രായമേറിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇപ്രകാരം തന്റെ താടിരോമം തടവിക്കൊണ്ട് പറഞ്ഞു, ബില്ലി, അമേരിക്ക അമേരിക്കയായിരുന്നത് അപ്പോഴായിരുന്നു. ഞാൻ ഈ വൃദ്ധനായ മനുഷ്യനെ നോക്കിയിട്ട് ഓർത്തു, വളരെയധികം ചെറുപ്പക്കാർ ഇത് വിശ്വസിച്ചില്ലെന്നിരിക്കാം, എന്നാൽ നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഈ ദൈവികമായ പിന്നണി ഇസ്രായേലിനുണ്ടായിട്ട് എന്ത് സംഭവിച്ചു? അവരത് കാര്യമാക്കാതെ മുമ്പോട്ട് പോയി. എന്ത് സംഭവിച്ചിരുന്നുവെന്ന് അവർ ഗൗനിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിൽ അവർ എത്തി. അവരവരുടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ അലസരാകാൻ തുടങ്ങിയും ഇന്ന് നമുക്കുള്ളതുപോലെയുള്ള ഭക്തിയുടെ ഒരു വേഷധാരണ മാത്രമായിട്ട് എടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭക്തിയുടെ ഒരു വേഷധാരണം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർ അവരുടെ ജനങ്ങളുമായി സ്വതന്ത്രരാകുകയും അവരുടെ സഭകളിൽ വ്യത്യസ്തമായ മതവിരുദ്ധ വാദങ്ങൾ കൊണ്ടുവരാനും തുടങ്ങി. ബാലിമിന്റെ ആരാധന നുഴഞ്ഞുകടക്കാൻ തുടങ്ങുകയും ഇസ്രായേൽ മദ്യപിച്ച് ആനന്ദിച്ച് ഉന്മത്തരാകുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ദൈവത്തെ അറിയാത്ത ഒരു നേതാവിനെ അവർ കൊണ്ടുവന്നു. അങ്ങനെ ആഹാബ് തന്റെ പിതാവിന് ശേഷം രാജാവായി. അവന്റെ പിതാവ് ഒരു അഭക്തനും അവൻ ധനവാനായിരുന്നു. എന്നാലും ഒരഭക്തനായ മനുഷ്യനായിരുന്നു. മറ്റുള്ളവർ ചെയ്തതിലും കൂടുതൽ പാപങ്ങൾ അവൻ ചെയ്തു. എന്നാൽ ഇസ്രായേൽ അവരുടെ മദ്യപിച്ച അബോധാവസ്ഥയിൽ അവരെ പ്രകാരം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് മേലധികാരിയായിട്ട് അവനെ സിംഹാസനത്തിലിരുത്തുകയും ചെയ്തു. അതൊരു നന്നായ കാര്യമായിരുന്നുവെന്ന് അവർ വിചാരിച്ചു. അത് ഇന്ന് വളരെയധികം അമേരിക്കക്കാർ ചെയ്യുന്നത് പോലെയാണ്. അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. കാരണം അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്. വളരെയധികം അമേരിക്കക്കാർ, അവരിൽ വളരെയധികം പേരും അവരുടെ ജ്യേഷ്ഠാവകാശം വിറ്റുകളയുകയും ഒരു അമേരിക്കക്കാരനായിട്ട് പറയും, സർക്കാരിൽ നിന്നും കുറച്ച് കൂടുതലായി ഡോളറുകൾ കിട്ടുന്നിടത്തോളം ജീവിക്കുന്നതിന് അത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. അവർ വയറ്റിനു വേണ്ടിയും അഭിലാഷത്തിനും പാപഭരിതമായ ഒരു ലോകത്തിന്റെ അത്യാഗ്രഹത്തിനു വേണ്ടിയും അത് ചെയ്തിട്ട് നാം പ്ലിമൗത്ത് റോക്കിൽ എന്തിനു വേണ്ടിയാണ് എത്തിച്ചേർന്നതെന്നുള്ള കാര്യത്തെ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തെ മറക്കുകയും അഭിലാഷങ്ങളിൽ ഉന്മത്തരായ കൂട്ടർക്ക് വിൽക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ നാളുകളിലെ പോലെ തന്നെ ഇതാകുകയും അമേരിക്ക അതേ വഴി തന്നെ എടുത്തുകൊണ്ട് സുഖത്തിന്റെ അതേ പാത എടുത്തുകൊണ്ട് അതിലായിരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം സർക്കാർ പാപത്തെ അംഗീകരിച്ച് നിങ്ങൾക്കൊരു സുനഹദോസ് ഉണ്ടാക്കിയിരിക്കുന്നിടത്തോളം അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അത് തന്നെയാണ് കൃത്യമായും അമേരിക്കയും ചെയ്തിരിക്കുന്നത്. നാം തമ്മിൽ സംഘടനകൾ ഉണ്ടാക്കാൻ തുടങ്ങിയും ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കൂടുതൽ പാപഭരിതവും കൂടുതൽ പാപഭരിതവും കൂടുതൽ പാപഭരിതവുമായിരിക്കുന്നു. നാം ഇവിടെ എത്തിയപ്പോഴത്തെ നമ്മുടെ യഥാർത്ഥമായ തത്വങ്ങളുമായി തന്നെ നാം നിൽക്കേണ്ടതായിരുന്നു. അന്നത്തെ പോലെ തന്നെ പാപം സഭകളിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി, സ്ത്രീകൾ മുടികത്തിരിക്കാൻ തുടങ്ങിയും അസാന്മാർഗികമായ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയും ഓരോ വർഷം കഴിയുന്തോറും അത് മുറിച്ചു കളയുകയും ചെയ്യാൻ തുടങ്ങി. പുരുഷന്മാർ ഇതും അതും മറ്റേതും ചെയ്യാൻ തുടങ്ങിയിട്ട് ചീട്ടുകളിയും പള്ളികളിൽ ബംഗോ കളിക്കുകയും അവർ ലോകത്തെ പോലെ തന്നെ അഭിലാഷകളിൽ ഉന്മത്തരായി മദ്യപിച്ച് അബോധാവസ്ഥയിലായിരിക്കുന്നു. ശുശ്രൂഷകർ സെമിനാരികളിൽ നിന്ന് ബിരുദധാരികളാകുകയും ബിഷപ്പ് അവരോട് പ്രസംഗിക്കുക, കുട്ടികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുമാകട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ രക്തം ഉണങ്ങിക്കഴിഞ്ഞിട്ട് 1900 വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അത്രയുമായിട്ട് സഭയ്ക്ക് യാതൊന്നും കിട്ടാതെ ഒരു ലോഡ്ജ് മാതിരിയായി ഈ സംഘടനയായിരിക്കുന്നു. ഇന്ന് ഉച്ചനേരം നിങ്ങൾ ഒരിക്കലും ഇത് മറക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഒരു ലോഡ്ജ് മാതിരിയായിട്ട് ലോകം അതിലേക്ക് നുഴഞ്ഞു കടക്കാൻ തുടങ്ങിയും ആഹാബിന്റെ കാലത്ത് അവർ ചെയ്തതുപോലെ ശുശ്രൂഷകർ തമ്മിൽ അനുരഞ്ജനം നടത്താൻ തുടങ്ങിയും ചെയ്തിരിക്കുന്നു. പാപഭരിതമായിട്ട് വേരുവരെ അഴുകി അതിനെ കഴിയാവുന്നിടത്തോളം കഷ്ടിച്ച് തുടർന്നു പോകുവാൻ തന്നെ കഴിയുന്നുള്ളൂ. അവൻ പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരെ വാത്സല്യ സ്നേഹത്തോടെ അയച്ചിട്ടും ജനങ്ങളോട് കേണപേക്ഷിച്ചിട്ടും അവർ അതിന് പുറംതിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവർക്ക് അവരുടേതായ വഴി ആവശ്യമായിരുന്നു. അവർ ഇസ്രായേലിയരായിരുന്നു, അവർ സ്വതന്ത്രരായിരുന്നു, അവരൊരു മഹത്തായ ദേശവും അവരുടെ പൂർവ്വപിതാക്കന്മാരായ ദാവീദും ശലോമോനും ഇന്ന ഇന്ന വലിയ കാര്യങ്ങൾ ചെയ്യുകയും അവർ ആഗ്രഹിക്കുന്നതെന്തും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കൃത്യമായും അതേ കാര്യത്തിൽ തന്നെ നമ്മയും നാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. വാഷിംഗ്ടണും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും എന്തിനു വേണ്ടിയാണ് നിന്നിരുന്നത്? എന്നാൽ സഹോദര, നാം ആ കാര്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് മൈലുകൾ ദൂരത്തായിരിക്കുന്നു. നമ്മുടെ സഭകളും ലക്ഷക്കണക്കിന് മൈലുകൾ ദൂരത്തായിരിക്കുന്നു. പഴയ മെത്തഡിസ്റ്റ് സഭ എന്തായിരുന്നുവോ അതുമായിട്ട് ഇന്നത്തെ മെത്തഡിസ്റ്റ് സഭയും, പെന്തക്കോസ്റ്റ് സഭ എന്തായിരുന്നുവോ അതുമായിട്ട് ഇന്നത്തേതും, ബാപ്റ്റിസ്റ്റ് സഭ എന്തായിരുന്നുവോ അതുമായിട്ട് ഇന്നത്തേതും വളരെ ദൂരത്തായിരിക്കുന്നു. ജോൺ സ്മിത്തും അതുപോലെയുള്ള വളരെയധികം ആദ്യകാലത്തെ മതപരിഷ്കാരന്മാരെ കുറിച്ച് സംസാരിക്കുവാൻ നമ്മളുടെ പക്കൽ സമയമുണ്ട്. ജോൺ സ്മിത്ത് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, മെത്തഡിസ്റ്റുകാരായ സ്ത്രീകൾ അവരുടെ വിരലുകളിൽ സ്വർണമോതിരം ധരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു ഭയങ്കരമായ കാര്യമാകുന്നു, ഇത് മെത്തഡിസ്റ്റ് ആകുന്നു. ഇന്ന് അവരെ അവരുടെ മുടി കത്തിരിച്ചും മുഖത്ത് മുഴുവൻ ചായം തേച്ചും നിക്കറുകൾ ധരിച്ചും കാണുമ്പോൾ അവൻ എന്തു പറയും? ഇത് പാപത്തിന്റെ കാരണത്താലാകുന്നു. ദൈവം അമേരിക്കയിൽ എന്താണ് ചെയ്തത്? അവൻ ഉണർവിന് ശേഷം ഉണർവും, ഉണർവിന് ശേഷം മറ്റൊരു ഉണർവും അയച്ചു. കർത്തൃസേവകർ വചനം പ്രസംഗിക്കുകയും ജനങ്ങളെ തിരികെ ദൈവത്തിങ്കിലേക്ക് വിളിക്കുന്നതിന് ശ്രമിച്ചു. എന്നാൽ അവർ എന്താണ് ചെയ്തത്? ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ അവരത് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു, അവരെ പരിഹസിച്ചു, അവരെ വിശുദ്ധ ഉരുളുകാരെന്ന് വിളിച്ചിട്ട് അവരെ ജയിലിൽ അടച്ചു കളഞ്ഞു. ഈ സഭയിൽ നിന്നും എന്റെ സഹോദരന്മാരായ ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ സഹോദരിമാരായ ആരെങ്കിലും ഒരാൾ കഴിഞ്ഞ രാത്രിയിൽ ആ ഹോട്ടലിൽ അവരുടെ മുറിയിൽ നിന്നുകൊണ്ട് അവരുടെ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയും വച്ചുവെക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരിന്ന് ജയിലിലാകുമായിരുന്നു. എന്നാൽ ഒരു മദ്യപിച്ച അബോധാവസ്ഥയിലായ ഒരു കൂട്ടം വിഡ്ഢികളായ അശുദ്ധ ഉരുളുകാർ എഴുന്നേറ്റിട്ട് രാത്രി മുഴുവൻ വച്ചുവെക്കുകയും മദ്യപിക്കുകയും ശപിക്കുകയും അവരുടെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രാത്രി മുഴുവൻ തറയിൽ വീണുകിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് അവർക്കൊരു വാക്കുപോലും പറയാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ കരങ്ങൾക്കടിയിൽ നാം ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ശ്രദ്ധിക്കുക, അങ്ങനെ തുടർച്ചയായിട്ട് ദൈവം തന്റെ ദാസന്മാരെ അയക്കുകയും തന്റെ വചനത്തെ തെളിയിക്കുന്നതിനായി അടയാളങ്ങളും അത്ഭുതങ്ങളും നിർവഹിക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം ആധുനിക ചിന്താഗതിക്കാരായ പുരോഹിതവർഗം അത് നിരസിച്ചു കളയുകയും സകല ഉണർവുകളെയും പരിഹസിച്ച് തള്ളിക്കളയുകയും ചെയ്തു. അതത്രയുമായിട്ട് ക്രിസ്തു സഭ എന്ന പേരിന് വിളിക്കപ്പെടുന്നവരും അതുപോലെയുള്ളവരും അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശേഷിച്ച ആ ചെറിയ കൂട്ടത്തിൽ നിന്നും അത് മറിച്ചു കളയാൻ അവർക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം ശ്രമിച്ചു. ഇസ്രായേൽ ആയിരുന്നതുപോലെ ഇന്ന് അതിവിടെയുമായിരിക്കുന്നു. പലപ്പോഴും ദൈവത്തിന് തന്റെ ജനങ്ങളെ സഭാ സമുദായങ്ങളിൽ നിന്നും സഭാ സംഘടനകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ട് മരുഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് അവരോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അവനൊരു ശേഷിച്ച കൂട്ടമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവൻ അന്ന് ചെയ്തിരുന്നു, അവൻ ഇന്നും ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ട് അവർ പാപത്തിൽ കൂടെ തുടർന്നു പോകുകയും അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടെ ആക്രമിച്ച് കടന്നുപോകുകയും ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? അവരുടെ നേതൃത്വമായിരുന്നു. അതിനെ തടയുവാൻ യാതൊന്നുമില്ലായിരുന്നു. ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അമേരിക്കയിൽ നാം ഇവിടെ ചെയ്യുന്നതുപോലെ ജനങ്ങൾ തെരുവിൽ വസ്ത്രധാരണം ചെയ്താൽ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന പല രാജ്യങ്ങളെയും എനിക്കറിയാം. ഞാൻ റോമിലുള്ള സെന്റ് ആഞ്ചലോസിലെത്തിയപ്പോൾ എത്രമാത്രം അധപതിച്ചിരിക്കുന്നു എന്നിപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സെന്റ് ആഞ്ചലോയിലുള്ള ഭൂഗർഭ കല്ലറയിൽ അമേരിക്കക്കാരായ സ്ത്രീകൾ മരിച്ചവരെ ആദരിക്കുന്നതിന് ദയവായി വസ്ത്രധാരണം ചെയ്യുക എന്നൊരു പരസ്യം അവിടെ എഴുതിയിരുന്നു. എന്തെങ്കിലും നിങ്ങളെ അസുഖപ്പെടുത്തുന്നുവെങ്കിൽ അതൊരു കൂട്ടം അമേരിക്കക്കാരെന്ന് പേരിന് വിളിക്കപ്പെടുന്നവർ കടന്നുവരുന്നത് കാണുമ്പോഴാകുന്നു. ഞാനൊരു ദിവസം സഹോദരൻ അർഗൻ ബ്രൈറ്റിനോടൊപ്പം ലൂസോൺ എന്ന സ്ഥലത്ത് കുറച്ച് മത്സ്യഭക്ഷണം ആസ്വദിക്കുകയായിരുന്നു. അതൊരു നല്ല ഭക്ഷണമായിരുന്നതിനാൽ അടുത്ത ദിവസവും ഞങ്ങൾ പോയിരുന്നു. കൂടാതെ എനിക്ക് കുടിക്കാൻ അവർ വെള്ളം നൽകിയിരുന്നു. അവർ വീഞ്ഞല്ലാതെ മറ്റു യാതൊന്നും കൊടുത്തിരുന്നില്ല. എനിക്കവർ വെള്ളം നൽകിയിരുന്നു. എല്ലായ്പ്പോഴും ഒരു ജഗ് നിറച്ച് വെള്ളം എനിക്കെടുത്തുകൊണ്ട് പോകേണ്ടിയിരുന്നു, കാരണം അവർ മേശയിൽ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടിരിക്കുമ്പോൾ ശ്രീമതി അമേരിക്ക അവിടെ കടന്നു വരുന്നതുവരെ എല്ലാം നന്നായിരുന്നു. അവളൊരു വൃത്തികെട്ട മൂക്കളെ ഒഴുക്കുന്ന ചുരുണ്ട രോമങ്ങളോടുകൂടി ഒരിനം നായയുമായിട്ട് ഒരു 10 നയാക്കാശ് കടയിലുള്ളത്രയും ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് വായുടെ അറ്റത്തൊരു സിഗരറ്റും ഇപ്രകാരം വെച്ചുകൊണ്ട് അവൾ അല്ലാത്തതായി എന്തോ നായിട്ട് അഭിനയിച്ചുകൊണ്ട് അവൾ കടന്നുവന്ന് ഈ നായയാൻ മേശമേലിരുത്തിയിട്ട് അവിടെയിരുന്നു. തീരവൃത്തികെട്ടതും മലിനവുമായ ഒരു കാര്യമാകുന്നു. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നായ ഏറ്റവും മോശമായ ഒന്നാകുന്നു. അവയുടെ നേർച്ച തന്നെയും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വേശ്യയുടെ കൂലി പോലെയാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്തിരിക്കലും അതുമായിട്ട് അവർ അവിടെയായിരുന്നു. അവർ ജനന നിയന്ത്രണം പ്രവൃത്തിയിലാക്കാൻ ശ്രമിക്കുകയും $1,000+ ഒരു നായ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അതിനെയും കൊണ്ട് എല്ലായിടത്തും നടക്കുകയും ഒരു കുഞ്ഞിന്റെ സ്നേഹം അതിന് കൊടുക്കുകയും അതിനാൽ രാത്രി മുഴുവൻ ചെലവഴിക്കാൻ കഴിയുകയും ജനനിയന്ത്രണം പ്രവൃത്തിയിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. കലാപമല്ലാതെ മറ്റെന്താണ് കാത്തിരിക്കുന്നത്? എന്റെ ശബ്ദം നിങ്ങൾ വീണ്ടും ഒരിക്കലും കേട്ടില്ലെന്നിരിക്കാം. എന്നാൽ നിങ്ങൾ ഇത് ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം അന്ത്യകാലത്താകുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്നും എന്തു പറ്റിയെന്നും നാം കാണുന്നു. അവസാനം ആ മഹത്തായ നാഴിക കടന്നുവരികയും ആഹാബ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേലിനെ മൊത്തമായി വിഗ്രഹാരാധനയിലേക്ക് നയിച്ച ആ അഴുകിയ സ്ത്രീയായ ഇസബേലിനെ വിവാഹം കഴിച്ചു. അന്ന് ഇസ്രായേൽ ഇത് ചെയ്തപ്പോൾ അവരുടെ ദേശത്തിന് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കാൻ ഇടയാക്കുന്നതിന് അവർ തീർച്ചയായും ഒരു പിൻപോക്കാവസ്ഥയിലായിരിക്കണം. നിയമം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുകയും അതേ കാര്യം തന്നെ നാം ചെയ്തുമിരിക്കുന്നു. ഒരു സമയത്ത് അമേരിക്കയും അവരെക്കൊണ്ട് രക്തസാക്ഷികളുടെ രക്തം കുടിക്കാൻ ഒരു വേശ്യയെയും വ്യഭിചാരണിയും ഇടയാക്കിയപ്പോൾ അവർക്കത് നന്നായി അറിയാമായിരുന്നു. അവർ ഓടിപ്പോയതിന്റെ കാരണം തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതുപോലെയുള്ള ഒരു കാര്യമായിട്ട് അവർ കടന്നു വരികയില്ലായിരുന്നു. അതുപോലുള്ള ഒരു കാര്യത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു ദേശം മുഴുവനും ഒരു പിൻപോക്കാവസ്ഥയിലായിരുന്നുവെന്ന് അത് കാണിക്കുന്നു. ഓ, തീർച്ചയായും നിങ്ങളിൽ നല്ല ഉചിതമായ പിൻതാങ്ങളോടുകൂടിയ ജനാധിപത്യവാദികൾ ചിന്തിക്കും, അതായത് ഓ, അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ തലവൻ തന്നെയാകും. ശാരീരിക മനസ്ഥിതിയോട് കൂടിയവർക്ക് പല കാരണങ്ങളാലും അത് ശരിയായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിനും ആത്മീയ മനസ്ഥിതിക്കാർക്കും അതൊന്നും അർത്ഥമാക്കുന്നില്ല. തീർച്ചയായും കുറച്ചധികം ഡോളറും കുറച്ച് നികുതിയും പോലെയുള്ള ഈടാക്കലല്ലാതെ യാതൊന്നും അർത്ഥമാക്കുന്നില്ല. നമുക്കൊരു കഠിനമായ സമയമായിട്ട് നാം ഒരു കത്തോലിക്ക രാജ്യമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നതിന്റെ കാരണത്താൽ ഇന്ന് പ്രവർത്തന മേഖലയിലുള്ള മിഷണറിമാർക്ക് ഇതൊരു കഠിനമായ സമയമായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ റഷ്യക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുള്ളതിനാൽ റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുള്ളതിന്റെ കാരണത്താൽ ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു കത്തോലിക്കക്കാരനായ നേതാവുള്ളതിന്റെ കാരണത്താൽ നാം കത്തോലിക്കരായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ആഹാബ് സിംഹാസനത്തിലായിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം അവൻ സിംഹാസനത്തിലായിരിക്കുന്നു, അത് ശരി തന്നെ. എന്നാൽ സിംഹാസനത്തിന്റെ പിന്നിലുണ്ടായിരുന്ന തല ഇസബേലായിരുന്നു. അവളായിരുന്നു നേതൃത്വം നടത്തിയിരുന്നത്. അവളുടെ സ്വന്തം ലാഭത്തിനും ദുരാഗ്രഹത്തിനും വേണ്ടി എപ്രകാരം അവൾ ദേശീയ നിയമങ്ങളെ വളച്ചു തിരിക്കുകയും ആഹാബിനെ കൊണ്ടത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. കാരണം അവൾ അവന് വിവാഹിതയായിരുന്നു. ഇന്ന് നമ്മുടെ നേതാവിനോടും അതേ കാര്യം തന്നെയാകുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അവന്റെ പിന്നിൽ എന്താണെന്ന് നോക്കുക, അത് വേശിയാകുന്നു. അമേരിക്കയായിട്ട് നാം എടുക്കുന്ന അതേ കാര്യം തന്നെയും അമേരിക്ക പണിയപ്പെട്ടിരിക്കുന്ന അതേ തത്വങ്ങൾ തന്നെയുമാകുന്നു. നാം നമ്മുടെ തന്നെ സ്വന്തമായതും സ്വതന്ത്രമായതുമായ ഇഷ്ടത്താൽ ഇതുപോലൊരു കാര്യത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ശബ്ദം ഉടനെ തന്നെ നിർത്തലാകാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. എന്നാൽ ആരെങ്കിലും ഇതറിയും. അതെ, എന്തുകൊണ്ടാണ്? വെളിപാട് 2:20 താൻ പ്രവാചകി എന്ന് സ്വയം അവൾ പറയുന്നു. നിങ്ങൾ പാപത്തിന്റെ തിരമാല അടിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. കാതൽ കാതലിലേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സഭകളിൽ ആധുനിക ചിന്താഗതിയും ദുഷ്ടമായ കാര്യങ്ങൾ നടക്കുന്നതും ശ്രദ്ധിക്കുക. അവസാനം ഒരു ഉപദ്രവം വരും. ബൈബിൾ അപ്രകാരം പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, തീർച്ചയായും അതുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അന്ന് സംഭവിച്ചതുപോലെ തന്നെ അതിപ്പോഴുമായിരിക്കും. അതിന്റെ പിന്നിലായുള്ള ശക്തി അവളായിരുന്നു. അത് നിയന്ത്രിച്ചിരുന്നതും അവൾ തന്നെയായിരുന്നു. അത് 17-ാമത്തെ അല്ലെങ്കിൽ 17-ോ 18-ോ അധ്യായമാകുന്നു. വായിക്കുക. അവിടെ ഈസബേൽ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. അവൾ ആഹാബിനെ കയ്യിലെടുക്കുകയും അവൾ തന്റെ ഭാര്യയായിരുന്നതിനാൽ ഒന്നും അതിനെക്കുറിച്ച് പറയാനും കഴിഞ്ഞിരുന്നില്ല. ആ ദേശം എന്തിനുമേൽ പണിയപ്പെട്ടുവെന്ന് നോക്കുക. ഒരു പിമ്പോക്കനായ ഇസ്രായേലിയൻ തന്റെ പിന്നിലായി ഒരു വിഗ്രഹാരാധനക്കാരിയായ ഭാര്യയുമായിട്ട് അവൾ ബാലിമിന്റെ ഒരു ആരാധനികയായിരുന്നു. അവൾ എന്താണ് ചെയ്തത്? അവൾ അവസാനം എല്ലാ കാര്യങ്ങളെയും അത്രമാത്രം ആധുനിക ചിന്താഗതിയിലാക്കുകയും അത്രമാത്രം നന്നാക്കുകയും ജനങ്ങൾക്കത് വളരെ എളുപ്പമാക്കുകയും ചെയ്തിട്ട് സഭ മുഴുവനും പ്രാസംഗികരും മറ്റെല്ലാവരും തന്നെ അതിൽ വീണുപോകുകയും ചെയ്തു. കർത്താവെ, ഞാനൊരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നുവെന്ന് ഏലിയാവ് തന്നെ പറയുന്നില്ലേ? അന്നത്തേതുപോലെ തന്നെ ഇതിന്നും താരതമ്യപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും പറയുന്നതിന് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ഇന്നും അതേ കാര്യം തന്നെ ആയിരിക്കുന്നില്ലേ? എന്തെങ്കിലും പറയുവാൻ അവർ ഭയപ്പെടുന്നു. അങ്ങനെ അവരും ഇന്നത്തെ പോലെ തന്നെ ദുരാചാരികളും അടുക്കും ചിട്ടയുമില്ലാത്തവരും മദ്യപാനികളും വിനോദഭ്രാന്തന്മാരും അങ്ങനെ എല്ലാമായിരുന്നുവെന്ന് നാം കാണുന്നു. ഇസബേൽ തിരുവെഴുത്തുകളെ വളച്ചു പുളക്കുകയും അല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്തുവെന്ന് വെച്ചാൽ അവൾ നിയമങ്ങളെ വളച്ചു പുളച്ചു കളഞ്ഞു. ഓർക്കുക, താൻ പ്രവാചകിയെന്ന് ഇസബേൽ സ്വയം വിളിച്ചിട്ട് ജനങ്ങളെ അധീനമാക്കിയും ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ ശബ്ദം അവൾ മാത്രമാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ലോകത്തെ പോലെ തന്നെ ശാരീരിക മനസ്ഥിതിക്കാരെ കൊണ്ട് അവൾ അത് വിശ്വസിക്കുന്നതിനിടയാക്കുന്നു. അമേരിക്കയിൽ ഒരു സ്ത്രീയുടെ ആരാധന വരും, അത് മറിയമായിരിക്കും. 1931 ഞാനിത് കണ്ടിരുന്നു. 7 കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. 1931 അത് എഴുതിയ കടലാസ് എന്റെ പക്കലായുണ്ട്. അതിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞിരുന്നു, ഈ രാഷ്ട്രപതിയായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ലോകത്തെ മുഴുവൻ ഇത് ചെയ്യുന്നതിന് സഹായിച്ചിട്ട് ലോകത്തെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് കാരണമാക്കും. സാമ്പത്തിക മാന്ദ്യതയുടെ കാലത്ത് ഇതുവരെയും യുദ്ധത്തിലെത്തിയിട്ടില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, എന്റെ മാതാവ് ഒരു ഉചിതമായ പിൻതാങ്ങലോടുകൂടിയ ഒരു ജനാധിപത്യവാദിയായിരിക്കെ ഞാനിത് പറയുമ്പോൾ എന്നെ കഠിനമായിട്ടൊന്ന് നോക്കിയിരുന്നു. അദ്ദേഹം ഒരു പ്രജാധിപത്യവാദിയോ അല്ലെങ്കിൽ സ്ഥിതി സമത്വവാദിയോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിരിക്കട്ടെ, ഞാനിത് കാര്യമാക്കുന്നില്ല, ഇത് യഹോവ അരുളി ചെയ്ത വചനമാകുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവർ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുകയാണ്. അങ്ങനെ അവരത് ചെയ്യുമ്പോൾ ഈ ദേശത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നിന്ദയിലൊന്നാണ് അവർ ചെയ്തത്. ഏതെങ്കിലും ഒരു ദിവസം ഇതിന്റെ പിഴ അവർ അടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അത് ചെയ്തു. അതാണ് അദ്ദേഹത്തെയും സ്ത്രീയെയും തെരഞ്ഞെടുത്തത്. തെക്കൻ നാടുകളിലുള്ള വിലയേറിയ കറുത്ത നിറക്കാരായ ജനങ്ങളായ നിങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്തത്? പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് ഇത് ചോദിക്കുന്നത് നിങ്ങളുടെ തൊഴിലല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഓ അതെ, എന്റെ തൊഴിലാകുന്നു. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. നിങ്ങളെ സ്വതന്ത്രരാക്കിയ ഏബ്രഹാം ലിങ്കന്റെ കറ മ്യൂസിയത്തിൽ ആ സ്ത്രീയുടെ മാർബിൽ കിടക്കുകയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജ്യേഷ്ഠാവകാശം വിൽക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു നല്ല ജനാധിപത്യവാദിയായതിന്റെ കാരണത്താൽ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒരു കാര്യത്തിനായി വോട്ടിടുകയും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അമേരിക്കയുടെയും ക്രിസ്തീയതയുടെയും ജ്യേഷ്ഠാവകാശത്തെ ഈ ദേശത്തെ ഭരിക്കുന്ന വേശിക്ക് കൊടുക്കുന്നതിനായി വിറ്റുകളഞ്ഞിരിക്കുന്നു. നമ്മെ അതെന്താക്കിയിരിക്കുന്നു? നാം എന്തായിരുന്നു? അവളെ പ്രകാരം നുഴഞ്ഞു കടക്കുന്നുവെന്ന് നോക്കുക. അത് വാസ്തവമായും എളുപ്പത്തിലായിട്ട് അവൾ സിംഹാസനത്തിലായിരിക്കുന്നു. തീർച്ചയായും അത് വൈറ്റ് ഹൌസ് സിംഹാസനമാകുന്നു. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം കത്തോലിക്കരുടെ സ്കൂളിനെയും പ്രൊട്ടസ്റ്റന്റുകാരുടെ സ്കൂളിനെയും കുറിച്ചുള്ള കാര്യത്തെ നിങ്ങൾ കണ്ടിരുന്നുവോ? കത്തോലിക്കരുടെ സ്കൂളിനെ സഹായിക്കുകയും എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ സ്കൂളിനെ സഹായിച്ചിരുന്നുമില്ല. ഓ സഹോദര, ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ഒരു തിരമാല വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക, അങ്ങനെ അവർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കുക. ഈ പാപമെല്ലാം കൂടി കൊന്നുകൂടുകയാണ്. അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയിട്ട് ഈ ദേശത്തെ അതുപോലെ ഒരു പതറുന്ന സ്ഥാനത്തെത്തിച്ചിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് പെന്തിക്കോസ്തുകാരെ പൊട്ടി പുറപ്പെട്ടു വന്നപ്പോൾ അത് ഈ ദേശത്തെ രക്ഷിക്കുകയും അപ്പോൾ ആൽ സ്മിത്ത് ഭരിക്കുവാൻ പോകുകയുമായിരുന്നു. അപ്പോൾ അമേരിക്ക നന്നായിട്ട് അറിഞ്ഞിരുന്നു. എന്നാൽ പെന്തിക്കോസ്തുകാർ അത്രമാത്രം ലൗകികരായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ അവകാശത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി വിറ്റുകളയുകയും രാഷ്ട്രീയത ബൈബിളിന് മുമ്പേയുമായിരിക്കുന്നു. ഹോ ദൈവമേ, ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് എപ്രകാരമാണ് ഇത് കടന്നു വരുന്നതെന്ന് നോക്കുക. അവരെന്ത് ചെയ്തുവെന്നും അവർ ചെയ്ത കാര്യങ്ങളെയും നാം കൃത്യമായും താരതമ്യപ്പെട്ട് പാപം എല്ലായിടത്തുമായി കാണുന്നു. ഇസബേൽ കടന്നുവന്ന് ജനങ്ങളെയെല്ലാം വശീകരിച്ചു കളഞ്ഞു. എന്നിട്ട് ശ്രദ്ധിക്കുക, അവസാനം അവൾ ബാലിമിന് വലിയ പുണ്യസ്ഥലങ്ങൾ പണിയാൻ തുടങ്ങി. അത് ശരിയല്ലേ? ബാലിമിന്റെ പുരോഹിതന്മാർ ഈ സ്ഥലങ്ങളിലേക്ക് എല്ലായിടത്തും നിന്നും കൂട്ടമായി കടന്നു വരികയും ദേശത്തെ ബാലിമിന്റെ ആരാധനയാൽ ദുഷിപ്പിച്ചു കളയുകയും ചെയ്തു. അവരെപ്രകാരം അത് ചെയ്തുവെന്നും എപ്രകാരം കളയായി വളർന്നു വന്നുവെന്നും ശ്രദ്ധിക്കുക. അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമായിട്ട് അവരിന്ന് എവിടെയായിരിക്കുന്നു എന്ന് നോക്കുക. കത്തോലിക്ക മതം വിഴുങ്ങി 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 കളയുന്നതും വിവാഹത്തിന് കൊടുക്കുകയും അത് തകർക്കുകയും അങ്ങനെ ദാനിയേൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരുകയില്ല. എന്നാൽ അവരുടെ സന്താനങ്ങൾ തമ്മിൽ ഒന്ന് മറ്റൊന്നിനോട് ഇലകളർന്നിട്ട് പൊട്ടുകയാണ്. ഒരു കത്തോലിക്കനായ പയ്യനെ വിവാഹം കഴിക്കുന്ന സകല പ്രൊട്ടസ്റ്റന്റുകാരി പെൺകുട്ടികൾക്കും അവരുടെ മക്കളെ കത്തോലിക്കനായിട്ട് വളർത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയെല്ലാമായിട്ട് വിവാഹവും കൂടിക്കലർപ്പുമായിട്ട് അവസാനം ഒരു സ്ഥലത്തെത്തിയിട്ട് മുഴുവൻ അമേരിക്കയിലും അത് അരിച്ചു നീങ്ങിയിരിക്കുന്നു. ഒരു മിഷണറിയായിട്ട് സൌത്ത് അമേരിക്കയിലേക്കും ലോകത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും ജനങ്ങളെ വിമോചിക്കുന്നതിനായി പോയിട്ട് നാം എന്താണ് ചെയ്യുന്നത്? ടോമി ഓസ്ബോണും മറ്റുള്ളവർ ജനങ്ങളെ വിഗ്രഹാരാധനയിൽ നിന്നും മറ്റും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ അവർക്ക് നേരെ തിരികെ കൈ ചൂണ്ടിക്കൊണ്ട് നാം നമ്മുടെ നേതാവിനെയും അതേ കാര്യത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് കാണിക്കുവാൻ കഴിയും. ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുകയാണ്? അതിവിടെയുള്ള സകല മനുഷ്യരെയും കുലുക്കിയിരിക്കണം. നാം എങ്ങനെയാണ് ഉത്തരം നൽകാൻ പോകുന്നത്? നിങ്ങൾ ഇതിൽ നിന്നും ജനങ്ങളെ സ്വതന്ത്രരാക്കാൻ എത്തുകയും നിങ്ങളുടെ തന്നെ ജനങ്ങൾ അതേ കാര്യത്തെ നിങ്ങളുടെ കാര്യാലയത്തിലും സിംഹാസനത്തിലും ആക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മിഷനറി എന്താണ് പറയാൻ പോകുന്നത്? എപ്രകാരം നാം അത് പറയും? ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറിച്ചിട്ട് പിന്നിലേക്ക് ഇത് പരിപൂർണമായി ഭരണഘടനാ പ്രകാരമല്ല ഇതായിരിക്കുന്നതെന്ന് നോക്കിക്കാണുവാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് അവർ അത് ചെയ്തിരുന്നില്ല. എന്നാൽ നാം നമ്മുടെ ക്രിസ്തീയ അവകാശങ്ങളെ രാഷ്ട്രീയത്തിന് വിറ്റുകൊടുക്കുകയും അങ്ങനെ സാത്താൻ സ്വയം മൂണുകടക്കുകയും ചെയ്തിരിക്കുന്നു. ആഹാ ബിസബേലിന് വേണ്ടി വെറും ഒരാൾപേര് മാത്രമായിരുന്നു. ഇതും അത് മാത്രമായിട്ട് വെറും ഒരാൾപേര് മാത്രമായിരിക്കും. അവൻ സ്വയമായിട്ട് അത് ചെയ്യുകയില്ല. എന്നാൽ അവന്റെ പിന്നിലുള്ള സമ്പ്രദായം അത് ചെയ്യുന്നതിന് അവനെ നിയന്ത്രിക്കും. ശരിക്കും സത്യമാണ്. ക്രിസ്ത്യാനികളായ നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ നുള്ളുക, നിങ്ങളെ തന്നെ ഉണർത്തുക. ഇത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയും അവർ ആയിരുന്ന അവസ്ഥയും എപ്രകാരം അവരെ തന്നെ അവർ അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. തന്റെ മിഷണറികളായ ജനങ്ങളെ അവൻ കാണുമ്പോൾ ആ മഹാനായ ദൈവത്തിന്റെ വാത്സല്യമേറിയ ഹൃദയം നിലവിളിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഒരു മാതൃകയാക്കിയിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ഐക്യതയും കണ്ടിട്ട് എല്ലാ ദേശത്തു നിന്നും ജനങ്ങളെത്തുകയും ചെയ്തിരുന്നു. ആത്മീയമായിട്ട് അവർ ദൈവത്തെ സേവിച്ചിരുന്നു. അതിനുശേഷം നാം ചിന്തിക്കുമ്പോൾ അവർ അവരുടെ ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ വന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തു കാണുന്നത് അവൻ ആശയോടെ കാത്തിരുന്നു. എന്നാൽ അവർ തുടർച്ചയായി അകന്നകന്നകന്നു പോയിട്ട് അവസാനം ഇസബേൽ കടന്നു വന്നു. അത് തന്നെയാണ് ശരിക്കും നാമും ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ തത്വങ്ങളിൽ നിന്നും ഒഴുകി മാറിപ്പോയിരിക്കുന്നു. ദൈവം തന്റെ ദാസന്മാരെ ദേശത്തെല്ലായിടത്തും അയച്ചപ്പോൾ അവർ വിശുദ്ധിയെ പ്രസംഗിക്കുകയും പിൽഗ്രിം ഹോളിനെസ്സുകാരോടും നാസറീൻകാരോടും പെന്തിക്കോസ്തുകാരോടും ദൈവത്തിലേക്ക് തിരിയുക എന്ന് പ്രസംഗിക്കുകയും ചെയ്തു. പഴയ സമയത്ത് സ്ഥാപിക്കപ്പെട്ട സഭകൾ ചിരിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തു. അവരിലധികം പേരും ആധുനിക ചിന്താഗതിക്കാരായ വിശ്വാസികളായിട്ട് ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളെല്ലാം കുറ്റം പറഞ്ഞിട്ട് ഇത് പിശാചിൽ നിന്നുമാണ് എന്ന് പറഞ്ഞു. അതെന്താണ് ചെയ്തത്? സഭ അത് കേൾക്കാൻ തുടങ്ങിയും ഭൂരിപക്ഷം അത് കേൾക്കുകയും ചെയ്തു. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കത്തോലിക്കക്കാരിയായ സ്ത്രീക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ധരിക്കാമെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർക്കും അത് ചെയ്യാൻ കഴിയും. കത്തോലിക്ക സഭയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർക്കും അത് ചെയ്യാൻ കഴിയും. എങ്കിൽ പിന്നെ മെത്തഡിസ്റ്റിന് കഴിയുമെങ്കിൽ ബാപ്റ്റിസ്റ്റിന് എന്ത് പറയുന്നു? ബാപ്റ്റിസ്റ്റിന് കഴിയുമെങ്കിൽ പിന്നെ പെന്തക്കാസ്തുകാരെ കുറിച്ച് എന്ത് പറയുന്നു? നോക്കുക, മനുഷ്യനിർമ്മിതമായ സമ്പ്രദായം അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഹാലലൂയ, അത് സത്യമാകുന്നു. ആ കാരണത്താലാണ് ഞാൻ അതിനെതിരായിരിക്കുന്നത്, കാരണം ദൈവത്തിന്റെ വചനം അതിനെതിരാകുന്നു. മനുഷ്യനിർമ്മിതമായ സമ്പ്രദായം, ദൈവം അതിനെതിരാകുന്നു, അവന്റെ വചനം അതിനെതിരാകുന്നു, അവന്റെ പ്രവാചകന്മാർ അതിനെതിരായിരിക്കും, അവന്റെ യഥാർത്ഥ ദാസന്മാർ അതിനെതിരായിരിക്കും, ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച സകലരും അതിനെതിരായിരിക്കും. ഇസ്രായേലെ പ്രകാരം ഈ വേലിയേറ്റത്തിൽ ഒഴുകിയിട്ട് അവസാനം ഇസബേൽ കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. അമേരിക്കയെ പ്രകാരം ഈ ലൗകിക വേലിയേറ്റത്തിൽ ഒഴുകിയിട്ട് അവസാനം ഇസബേൽ സിംഹാസനം എടുത്തതെന്ന് നോക്കുക, അത് ശരിയാണ്. ഇസബേൽ യഥാർത്ഥത്തിൽ മിസ്രൈമിന്റെ സിംഹാസനത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിലായിരുന്നില്ല, എന്നാൽ അവൾ സിംഹാസനത്തിന്റെ പിന്നിലെ മുഖ്യ തലയായിരുന്നു. കത്തോലിക്കരുടെ അധികാര ശ്രേണി അമേരിക്കയുടെ സിംഹാസനത്തിലില്ല, എന്നാൽ അതിന് പിന്നിലായുള്ള സമ്മർദ്ദമായിട്ട് അവളായിരുന്നു, കാരണം അവൻ അവളോട് വിവാഹിതനായിരുന്നു. ഈ ദേശത്ത് അവർ മൃഗത്തിനൊരു പ്രതിമയുണ്ടാക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഹോ സഹോദര സഹോദരി, എന്താണ് കാര്യം? ഇതെന്താകുന്നു എന്ന് ഞാൻ അറിയുന്നു. അവർ ലാവോദിക്യാ സഭയുടെ കാലഘട്ടത്തിൽ എത്തുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുകയും അവിടെ നാം എത്തിയിരിക്കുകയുമാകുന്നു. നിങ്ങളിപ്പോൾ എന്നെ വെറുതേക്കാനിടയുണ്ട്, എന്നാൽ ഒരു ദിവസം സത്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ചെയ്യുകയില്ല. നിങ്ങൾ എന്നോട് വിയോജിച്ചിട്ട് എഴുന്നേറ്റ് കെട്ടിടത്തിന് പുറത്തേക്ക് ദേഷ്യപ്പെട്ട് പോയെന്നിരിക്കാം, അത് നിങ്ങളുടെ അജ്ഞതയെ മാത്രം കാണിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളത് മനസ്സിലാക്കും. ഏതെങ്കിലും ഒരു ദിവസം അത് സത്യമാണെന്ന് അറിയാൻ നിങ്ങൾ ആശിക്കും. ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഇത് പറയുന്നു. എന്നെ തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇടുക, അതവസാനം എന്നെ ശവക്കുഴിയിലേക്ക് എത്തിക്കും. ദൈവം എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ മരിക്കുന്നതുവരെ ഒരു സാക്ഷിയായിരിക്കാൻ പോവുകയാണ്. അത് ശരിയാണ്. ഇവിടെ ഇതാ നാം ഈ അവസ്ഥയിലായിട്ട് നാം ഇന്ന് ഇതെല്ലാം കൂടി ഇപ്രകാരമായി മുമ്പോട്ട് പോകുന്നു. ഇസ്രയേലിൽ എപ്രകാരം ആഹാബ് ഇസബേലിന് വേണ്ടി ഒരു ആൾപേര് മാത്രമായിരുന്നു, കാരണം അവൻ അവളോട് വിവാഹിതനായിരുന്നു. അമേരിക്കയിൽ നമ്മുടെ നേതാവ്, നിങ്ങൾക്കറിയാമോ, നമ്മുടെ നേതാവ് ഒരു ധനമാനായ മനുഷ്യനാകുന്നു. അത് എത്ര പേർക്കറിയാം? ഒരു ബഹുകോടീശ്വരനാകുന്നു. ആരോ എന്നോട് ഇത് പറഞ്ഞിരുന്നു, അതൊരു മാസികയിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ടെലിവിഷനിലോ അല്ലെങ്കിൽ ജാക്ക് ബെനിയോ മറ്റാരോ ആയിരുന്നു, അത് എർണി ഫോർഡ് ആയിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ആരോ പറഞ്ഞു, അതായത് തനിക്ക് അവകാശപ്പെടാത്ത രണ്ട് സംസ്ഥാനങ്ങൾ കിട്ടുന്നതിന് അദ്ദേഹത്തിന്റെ പിതാവ് സഹായിച്ചിരുന്നു, അതിനുശേഷമുള്ളത് ഏകദേശം സ്വന്തം അവകാശമാകുന്നു. എങ്ങനെയാണ് അവനത് കിട്ടിയത്? അതിനു വേണ്ടിയ കാശ് എവിടെ നിന്ന് വന്നു? അത് വിസ്കിയുടെയും മദ്യത്തിന്റെയും വ്യാപാരത്തിൽ കൂടെ കിട്ടിയിരുന്നു. ആ കാരണത്താലാണ് വിസ്കിയുടെയും അതുപോലെയുള്ള കാര്യങ്ങളുടെയും മേലുള്ള നികുതി ഒഴിവാക്കി കളഞ്ഞത്. അതാണ് അവനെ ഒരു ധനികനായ മനുഷ്യനാക്കിയത്. നമ്മുടെ ദേശത്തെ നശിപ്പിച്ച അതേ കാര്യം, നമ്മുടെ ജനങ്ങളുടെ മനസ്സുകളെ ദുഷിപ്പിച്ച അതേ കാര്യം, നമ്മുടെ യൗവനക്കാരെ മദ്യപാനികളാക്കിയും നമ്മുടെ പെൺകുട്ടികളെ വേശികളാക്കിയും ചെയ്തിട്ട് അതിൽ നിന്നുമുള്ള കാശ് അവനെ ധനവാനാക്കിയിരിക്കുന്നു. പഴയ ഇസബേലിന്റെ സമ്പ്രദായമായ അതേ കാര്യവും, നമ്മുടെ ജനങ്ങളെ ഉപദ്രവിച്ച അതേ കാര്യവും, റോമിന്റെ സിദ്ധാന്തത്തിലേക്ക് മയക്കിയിട്ട് അവരെ കത്തിയേരിക്കുകയും വലിച്ചു കീറുകയും ചെയ്ത അതേ കാര്യവും, അവന്റെ സാക്ഷികളുടെ രക്തം, അതേ രക്തവും അവളിൽ കണ്ടിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവിടെ അവർ തമ്മിൽ വിവാഹിതരായിരിക്കുന്നു. അമേരിക്കക്കാരായ നാം അതിൽ പതറിപ്പോയിട്ട് ഹോ നമുക്ക് കുറച്ചുകൂടി ഡോളർ കിട്ടിയിരിക്കുകയും അങ്ങനെ നമുക്കൊരു നല്ല സമയമായിരിക്കുന്നു, ബാക്കിയുള്ള ദേശങ്ങളിൽ നിന്നെല്ലാം നാം മാറി നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ സഹോദര, നീ ഒരു നിമിഷം കൂടി കാത്തിരിക്കുക. അടുത്ത കുറച്ചു നേരത്തേക്ക് എന്ത് സംഭവിച്ചുവെന്ന് കാണുന്നതിന് നമുക്കിത് അക്ഷരം പ്രതി എടുത്ത് കാണാം. പ്രാസംഗികർ അവരോടൊപ്പം സംയോജിക്കുകയും അവരുടെ സകല സമ്പ്രദായവുമായിട്ട് ഒത്തുചേർന്നു പോകുകയും ചെയ്തു. ഇസ്രായേലിയരുടെ സകല സമ്പ്രദായവും ഇസബേലിനോടൊപ്പം പോയിരുന്നു. അവർക്കൊരു വേഷധാരണമുണ്ടായിരുന്നു. ശരിയാണ്, ഈ അവസാന കാലത്ത് നമുക്കൊരു ഭക്തിയുടെ വേഷധാരണമുണ്ടായിരിക്കുമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നില്ലേ? സഹോദര, സകല വചനവും നിറവേറിയിരിക്കുന്നു. നാം അവസാന കാലത്തായിരിക്കുന്നു. ദേശീയമായിട്ട് നാം അവസാനത്തായിരിക്കുന്നു. ആത്മീയമായിട്ട് നാം അവസാനത്തായിരിക്കുന്നു. എല്ലാ സമ്പ്രദായവും അവസാനത്തായിരിക്കുന്നു. അടുത്ത കാര്യം കർത്താവിന്റെ വരവും സഭയുടെ രൂപാന്തരണവുമാകുന്നു. ദൈവം അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെയും ചെയ്തിട്ട് ജനങ്ങളെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവർ നേരെ തിരികെ ഇതിലേക്ക് തുടർച്ചയായി പോയിക്കൊണ്ടുവരിക്കുന്നു. ഇവിടെയുള്ള നഗരത്തെ നോക്കുക. നമുക്ക് ചുറ്റുമായുള്ള ഈ നഗരത്തെ 100,000 പെന്തക്കോസ്തുകാരുമായ ജനങ്ങളുമായിട്ട് നോക്കുക. നാം സത്യത്തിൽ നിൽക്കുന്നതിന്റെ കാരണത്താൽ ഇന്നുച്ച സമയത്ത് അവർ എവിടെയാകുന്നു? ആരോ അവരോട് യോഗവുമായിട്ട് സഹകരിക്കരുതെന്ന് പറഞ്ഞതിനാലാകുന്നു. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്നൊരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയുള്ളൂ. ക്രിസ്ത്യാനികളായ നിങ്ങൾക്കൊരു നട്ടല്ലില്ലാതെ ഒരു നട്ടല്ലിന് പകരം വെറും ഒരാഗ്രഹത്തിന്റെ എല്ലാണുള്ളത്. ശരിയാണ്, നമുക്ക് ആവശ്യമായുള്ളത് എന്താണെന്നാൽ സുവിശേഷം പല്ലുകൊണ്ട് പ്രസംഗിച്ചിട്ട് അത് ഇക്കാര്യങ്ങളെ തുണ്ടമാക്കി മുറിച്ചു കളയുകയാണ് വേണ്ടിയത്. അവർ ബാക്കിയുള്ളവരെ പോലെ തന്നെ പോയിട്ട് നാം അതിനെക്കുറിച്ച് എന്തിനാണ് ബഹളമുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് തണുത്ത തോളാണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് പ്രതീക്ഷിക്കുകയും എനിക്കത് കിട്ടിയുമിരിക്കുന്നു. ഇസ്രയേലിൽ ഇതെല്ലാം കൂടി മുമ്പോട്ട് പോയിരുന്നു. അവസാനം ഒരു ദിവസം മരുഭൂമിയിൽ നിന്നും രോമങ്ങളുള്ള പോലെ കാണപ്പെടുന്ന തിഷ്ബ്യനായ ഏലിയാവ് അവിടേക്ക് ചവിട്ടിക്കടന്നു വന്നു. അവൻ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയിൽ നിന്നും അവിടെ എത്തിയിരുന്നില്ല, അവൻ മരുഭൂമിയിൽ നിന്നും എത്തിയിരുന്നു. അവൻ അവരുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അവൻ യഹോവയുടെ പ്രവാചകനായിരുന്നു. സഹോദര, അവൻ ഇസബേലിന്റെ ആ സാമ്രാജ്യത്തെ അതിലുള്ള സകലവുമായിട്ട് കുലുക്കിയിരുന്നു. അവർ അവനെ വെറുത്തിരുന്നു. അവന് യാതൊരു സഹകരണവുമില്ലായിരുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ബൈബിൾ അത് പറയുന്നില്ല. തീർച്ചയായും മുഖത്ത് ചായം തേച്ച ഇസബേലുകളെ അവൻ കത്തിയെരിച്ചിരുന്നതായി ഞാൻ ഊഹിക്കുന്നു. യോഹന്നാനെ പോലെ അവൻ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചിരുന്നു. അതിന്റെ കഷണങ്ങൾ അവൻ ആഗ്രഹിച്ചെടുത്ത് വീണിരുന്നു. എന്നാൽ അവൻ അതിനെ അവിടെ തന്നെ വീഴ്ത്തിയിരുന്നു. അവൻ ദേശത്തെ കുലുക്കുകയും അവർ തെറ്റാണെന്ന് കാണിക്കുകയും ഒരു യഥാർത്ഥ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് അവരെ തിരികെ വിളിക്കുകയും ശ്രമിക്കുകയും ഒരു ഇസബേൽ ആരാധനയ്ക്ക് പകരം തിരികെ തന്റെ വചനത്തിലേക്ക് വിളിക്കുകയും ചെയ്തു. അവരെന്താണ് ചെയ്തത്? അവർ അവനെ സ്വീകരിച്ചിരുന്നുവോ? അവർ അവനെ വെറുത്തിരുന്നു. എന്നാൽ അവന്റെ വചനം അതേപോലെ തന്നെ പുറപ്പെട്ടു പോയിരുന്നു. കാരണം അവന്റെ പക്കൽ യഹോവായ പ്രകാരം അരുളി ചെയ്ത വചനമുണ്ടായിരുന്നു. ദൈവം അവനോടൊപ്പം പ്രവർത്തിക്കുകയും അവൻ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെ നിവൃത്തിയാക്കിക്കൊണ്ട് അവൻ ഒരു അഭിഷിക്തനായ പ്രവാചകനായിരുന്നുവെന്ന് അവൻ കാണിച്ചിരുന്നു. അവൻ ചെയ്ത സകല പ്രവൃത്തിയിലും കൂടി അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നുവെന്ന് തെളിയിച്ചിരുന്നു. എന്നിരിക്കലും അവരത് വിശ്വസിച്ചില്ല. കാരണം അവൻ അവരുടെ വിനോദത്തിന്റെ വീടുകൾ വലിച്ചു കീറിക്കളഞ്ഞു. അവർ തെറ്റാണെന്ന് അവനവരോട് പറഞ്ഞു. ആഹാബ് ഒരു സർക്കസിലെ ജോലിക്കാരനായിരുന്നു. സത്യം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ അവനെ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അവൻ അതേപോലെ തന്നെ അത് പ്രസംഗിക്കുകയും ചെയ്തു. പ്രാസംഗികർ ആരും തന്നെ അവനോട് യോജിച്ചിരുന്നില്ല. കർത്താവെ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. അവരെ നോക്കുക, അവർ സഹകരിക്കപ്പോലുമില്ല. ആരും തന്നെ ചെയ്യുകയില്ല. എന്നാൽ അവനൊരു കർത്തവ്യം ചെയ്യാനുണ്ടായിരുന്നത് അവൻ ചെയ്തിരുന്നു. യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നുവെന്ന കർത്താവിന്റെ വചനം അവന്റെ പക്കലുണ്ടായിരുന്നു. അവൻ ദേശത്തെ ആക്രമിക്കുകയും സഭയെ ആക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന സകലത്തിനെയും ആക്രമിച്ചു. ദൈവം അവനോട് കൂടെയായിരുന്നു. അവസാന കാലത്ത് അവൻ ഈ ദേശത്തുകൂടിയും തിരിച്ചെത്തുമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശു മത്തായിയുടെ 17-ാം അധ്യായത്തിൽ അവർ അവനോട് ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്തെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താണ് ഉത്തരം പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഏലിയാവ് വരും. സത്യം, അത് ഭാവി കാലമാകുന്നു. എന്നാൽ അതിനുശേഷം അവൻ ഉദാഹരണമായി യോഹന്നാനെ കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ മലാഖി 4 ആയിരുന്നില്ല, യോഹന്നാൻ മലാഖി 3 ആയിരുന്നു. എനിക്ക് മുമ്പായി വഴിയൊരു നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. മലാഖിയുടെ 4-ൽ അവൻ പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ്, ഭൂമി ചൂള പോലെ കത്തുന്നതിന് മുമ്പ് ഞാൻ ഏലിയാവിനെ അയക്കും. അത് യോഹന്നാനായിരുന്നില്ല. കാരണം യോഹന്നാൻ വന്നിട്ട് ഇതുവരെ ഭൂമി കത്തെരിഞ്ഞിട്ടില്ല. അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞു, അവൻ ശ്രദ്ധിക്കുക, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ യോഹന്നാനായ ആദ്യത്തെ ഏലിയാവ് വന്നിട്ട് അവൻ എന്താണ് ചെയ്തത്? അവൻ വന്ന് ഒരു സന്ദേശം കൊണ്ടുവന്ന് പഴയ ഓർത്തഡോക്സുകാരായ കഠിന ഹൃദയക്കാരുടെ വിശ്വാസത്തെ ഒരു യൗവന സഭയായ മക്കളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു. എന്നാൽ അടുത്ത ഏലിയാവ് അന്ത്യകാലത്ത് വന്നപ്പോൾ അവന് മക്കളുടെ ഹൃദയങ്ങളെ പെന്തക്കോസ്തുകാരായ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. ആ വ്യത്യാസത്തെ നിങ്ങൾ കാണുന്നുവോ? അവൻ ഇന്ന് നമുക്കിവിടെയുള്ള ചില പേരിന് വിളിക്കപ്പെടുന്നവരിൽ ഒരുവനെ പോലെ ആയിരിക്കില്ല. അവൻ നേരെ പ്രവർത്തികളുടെ 2-ലേക്ക് ചെന്ന് അവിടെ നിന്ന് തുടങ്ങും. അവൻ കലർപ്പില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുകയും പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞ അതേ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യും. കാരണം അവൻ പെന്തക്കോസ്ത് നാളിൽ ചെയ്ത അതേ കാര്യങ്ങൾ ബാക്കിയുള്ള തിരുവെഴുത്തിൽ കൂടെ ന്യായീകരിക്കപ്പെട്ട് കാണുന്നു. ഏലിയാ വരുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു സഭാസമുദായമായിട്ട് കൂട്ടുപിണയുകയില്ല. അവൻ ഏലിയാവും യോഹന്നാനും ചെയ്തതുപോലെ തന്നെ സ്ത്രീകളെ, മോശപ്പെട്ട സ്ത്രീകളെ വെറുക്കും. അവൻ മറ്റവനെ പോലെ തന്നെ ഒരു കാട്ടുസ്നേഹിയായിരിക്കും. അവൻ ദയകാട്ടുകയില്ല. അവന്റെ വരവിനായി നാം കാത്തിരിക്കുന്നു. അവൻ വരും. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുകയും അവൻ ഇവിടെയായിരിക്കുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്നുള്ള ഈ സന്ദേശം അവന്റെ മഹത്തായ വരവിന് മുന്നോടിയായിരിക്കും. അതെ ശ്രീമാൻ, അവൻ തന്റെ വഴിയിലായിരിക്കുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏലിയാവിനെ പോലെ അവൻ മരുഭൂമിയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു വരികയും എവിടെയെങ്കിലും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യും. അവൻ പ്രവൃത്തികളുടെ രണ്ടാം അധ്യായം പ്രസംഗിച്ചിട്ട് ഈ പഴയ പെന്തിക്കോസ്റ്റ് പിതാക്കന്മാരുടെ വിശ്വാസത്തെ കൊണ്ടുവന്നിട്ട് ഈ പെന്തിക്കോസ്റ്റുകാരായ മക്കളുടെ വിശ്വാസത്തെ തിരികെ പെന്തിക്കോസ്റ്റ് പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരിക്കും. അവൻ പ്രവൃത്തികളുടെ രണ്ടാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി 2:38 കൂടെ പോകുകയും അവൻ യഥാർത്ഥമായ കലർപ്പില്ലാത്ത സുവിശേഷം കൊണ്ടുവരും. ഇസബേലിന്റെയോ അവളുടെ സമ്പ്രദായവുമായിട്ടോ അവൻ യാതൊന്നും ചെയ്യാനുണ്ടാകില്ല. അവൻ ദൈവത്തിന്റെ ഒരു ദാസനായിരിക്കും, തീർച്ചയായും. അവൻ വരുമെന്ന് ബൈബിൾ പറയുന്നു. അവൻ പ്രവചിക്കുകയും തന്റെ സന്ദേശത്തെ ഈ സബേലുകളുടെ മുഖത്തേക്ക് തുടക്കത്തിൽ ഏലിയാവ് ഇസ്രായേലിനോട് ചെയ്തതുപോലെ തന്നെ പൊട്ടി പുറപ്പെടുവിക്കും. അവർ അവനെ വെറുക്കും. അവർ അവനോടുകൂടെ സഹകരിക്കുകയില്ല. ഇല്ല, ഇല്ല. അവൻ വരും. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവൻ രംഗത്തുയരുകയും ചെയ്യും. അവൻ തെരഞ്ഞെടുക്കപ്പെട്ട സഭയോട് അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പ്രസംഗിക്കും. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഇളക്കിക്കൊണ്ട് അതിൽ നിന്നും ലൗകികതയെ കുലുക്കി കളഞ്ഞിട്ട്, ലോകവും ലോകപരമായ കാര്യങ്ങളെയും കുലുക്കി കളഞ്ഞിട്ട്, അത് തിളപ്പിച്ചു കളഞ്ഞിട്ട് സഭയെ ഒത്തൊരുമിച്ച് ഒരു ജനമാക്കും. അതെന്റെ സഭാസംഘടനയാണെന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. സഹോദര, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. യോഹന്നാൻ ഒറ്റ മനുഷ്യന്റെ സമ്പ്രദായത്തോടുകൂടി ഒരൊറ്റ മനുഷ്യനെ സംബോധന ചെയ്യാൻ വന്നു. അത് യേശു ക്രിസ്തുവായിരുന്നു. ഏലിയാവ് ഒരു സമ്പ്രദായമായിരിക്കില്ല, അതൊരു മനുഷ്യനായിരിക്കും. യേശു അപ്രകാരം പറഞ്ഞു. അത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒറ്റയൊരു മനുഷ്യനായിരിക്കും. അവൻ 3-ഓ 4-ഓ ദേവന്മാരെ സംബോധന ചെയ്യുകയില്ല. അവനൊന്നിനെ മാത്രം ചെയ്യും. അത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. കാരണം അവന്റെ സന്ദേശം പെന്തിക്കോസ്തുകാരായ മക്കളെ തിരികെ വീണ്ടും പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് ഇളക്കും. സഹോദര, നീ ഓർത്തുകൊള്ളുക, ഞാൻ ഈ കാര്യങ്ങളെ വിദ്വേഷം ഉളവാക്കുന്നതിനായി പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേദിയിലായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ നിങ്ങളോട് യഹോവായ് പ്രകാരം അരുളിച്ചെയ്ത വചനമായിട്ട് പറയുന്നു, ഞാൻ സത്യമാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ദേശമൊക്കെയും ലോകമൊക്കെയും ദൈവം ന്യായീകരിച്ച് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ തെറ്റ് എവിടെയായിരിക്കുന്നു എന്ന് എന്നോട് പറയുക. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, എളുപ്പം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഈ സമ്പ്രദായങ്ങളിൽ നിന്ന് പുറത്തായിക്കൊള്ളുക. കാരണം ബൈബിൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, അതായത് റോമൻ കാത്തോലിക്ക സഭയുടെ പൌരോഹിത്യ ശ്രേണി ഒരു വേശ്യയാണെന്നും വേശ്യമാരുടെ മാതാവാണെന്നും പറയുന്നു. എന്താകുന്നു അത്? സഭകളും സമ്പ്രദായങ്ങളുമാകുന്നു. മെത്തഡിസ്റ്റ് സഭ എവിടെ നിന്നും, ലൂത്തറൻ സഭ എവിടെ നിന്നുമാണ് വന്നിരിക്കുന്നത്? മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും അങ്ങനെയുള്ള സകല സഭാ സമുദായങ്ങളും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവം ഒരിക്കലും ഒരു സഭയെ സംഘടിപ്പിച്ചിട്ടില്ല. കത്തോലിക്ക സഭ അവർ പിൻസമയത്ത് തുടങ്ങിയപ്പോൾ യേശു സഭയെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള താളും അല്ലെങ്കിൽ ബൈബിളിലുള്ള താളും എനിക്ക് ആവശ്യമായിരിക്കുന്നു. അവസാനത്തെ അപ്പോസ്തലത്തിന്റെ മരണശേഷം 306 വർഷം വരെ ഒരിക്കലും ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ നിക്യാസമിതി രൂപം കൊടുത്തിട്ട് ഒരു സംഘടനയുണ്ടാക്കി. അതിൽ നിന്നും ലൂഥർ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു മഹാനായ ദൈവപുരുഷനായിരുന്നു. എന്നാൽ അവൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ ചെറിയ കൂട്ടം കടന്നുവന്ന് വേറൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് ജോൺ വെസ്ലിയിൽ കൂടെ എത്തുകയും അദ്ദേഹം ഒരിക്കലും സംഘടന ഉണ്ടാക്കിയില്ല. എന്നാൽ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവർ സംഘടനയുണ്ടാക്കി. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്തുകാരിൽ എത്തുകയും അവർ മെഥഡിസ്റ്റിൽ നിന്നും പുറത്തു കിടക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? അതിനുശേഷം അവരും സംഘടനയുണ്ടാക്കി. എന്നാൽ ഒരൊറ്റ മനുഷ്യന്റെ സമ്പ്രദായം ഏലിയാവിന്റെ ശക്തിയോടും അഭിഷേകത്തോടും കൂടി ഈ പ്രവചനത്തെ നിവൃത്തിയാക്കാൻ കടന്നുവരും. ഹല്ലേലൂയ. അവനത് കുലുക്കിക്കളയും. ഓർക്കുക, അവനവരോട് പ്രവചിക്കുകയും എല്ലാ കാര്യങ്ങളെയും അവരോട് പ്രവചിച്ച് പറയുകയും ദൈവം അവനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ അവസാനത്തെ സന്ദേശം വൈറ്റ് ഹൌസിനെ ആക്രമിക്കുകയായിരുന്നു. യോഹന്നാൻ വന്നപ്പോൾ അവന്റെ അവസാനത്തെ സന്ദേശം ആ ദിവസത്തെ വൈറ്റ് ഹൌസിനെ ആക്രമിക്കുകയായിരുന്നു. ഏലിയാവിന്റെ അവസാനത്തെ സന്ദേശം അവൻ ദൈവസന്നിധിയിലായിട്ട് അന്ന് രാവിലെ സമയം ആ വഴിയിൽ കൂടി നേരെ നടന്നു ചെല്ലുകയും അവന്റെ മേൽ നിറച്ച് രോമത്തോടും തന്റെ മൊട്ടത്തലത്തിളങ്ങിയും നീണ്ട താടി കാറ്റത്തുളഞ്ഞും തന്റെ കണ്ണുകളിൽ ദൈവത്തിന്റെ മഹത്വം പ്രകാശിച്ചുകൊണ്ട് ആ വഴിയിൽ കൂടെ അവൻ നടന്നു വന്നു. അവന്റെ കയ്യിൽ ആ വടിയും അവന്റെ കാലുകൾ പതറിയും വരുന്നില്ല. അവൻ എന്തു ചെയ്യുകയായിരുന്നു? അവൻ നേരെ ശമരിയിൽ നിന്നും വൈറ്റ് ഹൌസിലേക്ക് യഹോവ പ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറയാൻ വരികയായിരുന്നു. അവന് യാതൊരു ഭയവുമുണ്ടായിരുന്നില്ല. സഭകൾ അവനെ നിരസിച്ചു കളയുകയും ജനങ്ങൾ അവനെ നിരസിച്ചു കളയുകയും ചെയ്തിട്ട് അവൻ വൈറ്റ് ഹൌസിന് മേൽ തന്റെ അവസാനത്തെ ആക്രമണം നടത്തുകയായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ശ്രദ്ധിക്കുക. ഈ ആക്രമണത്തിന് ശേഷം അവന്റെ ശബ്ദം ശാന്തമാകുകയും പിന്നെ ആരും അവനെ കേൾക്കുകയും ഉണ്ടായിരുന്നില്ല. ദൈവം അവനെ രംഗത്ത് നിന്നും വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, നീ നിന്റെ സന്ദേശത്തെ സകല ഇസ്രായേലിനോടും അറിയിക്കുകയും അവരത് അറിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നീ അവരുടെ ഇടയിൽ നിന്ന് മാറിയിട്ട് നിന്നെ തന്നെ വേർപെടുത്തിക്കൊണ്ട് മരുഭൂമിയിലേക്ക് വരിക. കാരണം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എന്റെ സന്ദേശത്തെ നിരസിച്ച് കളഞ്ഞിരുന്നത് എന്താണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? യുദ്ധവും ക്ഷാമവും പട്ടിണിയുമായിരുന്നു. പരിശുദ്ധാത്മാവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, എന്താണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക, എന്താണ് പിന്തുടരാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. അവിടെ ഒരു ക്ഷാമമുണ്ടായിരുന്നു, ഒരു ക്ഷാമമുണ്ടായിരിക്കും. ഹോ, അത് അപ്പത്തിനായുള്ള വിശപ്പല്ല, എന്നാൽ യഹോവയുടെ വചനത്തെയും അവന്റെ സത്യത്തെയും കേൾക്കുന്നതിനായുള്ളതായിരിക്കും. സഭകളെല്ലാം കൂടി സമൂഹീകരിക്കപ്പെട്ടിട്ട് നേരെ അതിലേക്ക് തന്നെ പോകുകയും അവർ നേരത്തെ വിഴുങ്ങപ്പെട്ടതുപോലെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഏലിയാവ് എന്ത് ചെയ്തു? അവന് മലയുടെ ഒരു വശത്തായി ഒരു മറഞ്ഞു കിടന്നിരുന്ന നീരുറവ കിട്ടുകയും അവൻ അവിടെ നിന്ന് ദൈവത്തിന്റെ ശക്തിക്കടിയിലായിരിക്കുമ്പോൾ കുറച്ച് ജീവന്റെ ജലവും ദൈവത്തിൽ നിന്ന് ജീവന്റെ ജലവും കിട്ടിയിരുന്നു. ബാക്കിയുള്ളവർ വിശന്ന് വലയുമ്പോൾ വെളിപാടുകൾ ഒരു മറഞ്ഞ നീരുറവയായിരുന്നു. ദൈവം അവന്റെ ദാസന്മാരായ കാക്കകളെ അനുഗ്രഹിക്കുകയും അവൻ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ അവർ അവനെ ഭക്ഷിപ്പാൻ കൊണ്ടുവരികയും ചെയ്തു. അവരൊരു ഉണർവിനു വേണ്ടി വിശന്ന് വലഞ്ഞിട്ട് എല്ലാമായിട്ട് മുമ്പോട്ട് പോയിരുന്നു. അവന്റെ ഉണർവുകളെ കുറിച്ച് ഇനിയും കേൾക്കാനില്ല. നമ്മുടെ സഭാ സംഘടനകളെ പൊട്ടിത്തെറിപ്പിച്ച് നടന്നിരുന്ന ആ ഭ്രാന്തൻ എവിടെ? അവനിപ്പോൾ എവിടെയാകുന്നു? അവർക്കറിയില്ലായിരുന്നു. അവൻ സ്വയം ദൈവത്തോടൊപ്പം ഒരൊറ്റപ്പെട്ട സ്ഥലത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയും അവിടെ അവന്റെ ശബ്ദം അവർ കേട്ടുവരുന്നില്ല. അതിനുശേഷം അവർ കാണുവാൻ തുടങ്ങി. ദൈവം ഒരു സന്ദേശത്തെ അയച്ച് ജനങ്ങളോട് പറയുകയും അവരത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ തന്റെ ദാസനെ പിൻവലിക്കുകയും മഹാമാരി അയക്കുകയും ചെയ്യുന്നു. കൂടാതെ ക്ഷാമവും മരണവുമായിട്ട് ഇത് ആത്മീയമായ രീതിയിലും ശാരീരികമായ രീതിയിലും പറയുകയാണ്. സഹോദര, നിങ്ങളൊരു വിഷാദത്തിനായി കാത്തിരുന്നു കൊള്ളുക. നിങ്ങൾ എന്തോ കണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. എന്നാൽ കുറച്ചു നേരം കൂടി കാത്തിരിക്കുക, നിങ്ങൾ യാതൊന്നും കണ്ടിരിക്കുന്നില്ല. നിങ്ങളൊരു നല്ല ആത്മീയ ഉണർവിനായി മരിക്കുകയാണെന്ന് വിചാരിക്കുന്നുവോ? സ്വല്പം കൂടി കാത്തിരിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നതിനെ ആശിച്ച് കാത്തിരുന്ന് കരയുക. ബൈബിൾ അപ്രകാരം പറയുന്നു, അവസാന കാലത്തൊരു ക്ഷാമം ഉണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ അരളി ചെയ്യുന്നു. അത് അപ്പത്തിനായോ വെള്ളത്തിനായോ മാത്രമായിരിക്കില്ല, എന്നാൽ യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായുള്ളതായിരിക്കും. എവിടെയെങ്കിലും മരുഭൂമിയിൽ മറിഞ്ഞിട്ട് ആ ശബ്ദം ശാന്തമായിരിക്കും. തന്റെ ദാസന്മാരായ കാക്കകളെ അവൻ നിയോഗിച്ചു. തന്റെ സഭയിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലിന്റെ സമയത്ത് ഏലിയാവിന്റെ ശബ്ദത്തെ ജീവനോടെ കാത്തുപാലിച്ച് തന്റെ ദാസന്മാരായ ആ പക്ഷികളെ അവൻ അനുഗ്രഹിക്കട്ടെ. കാക്കകൾ അവൻ അപ്പവും ഇറച്ചിയും രാവിലെയും അപ്പവും മിർച്ചിയും വൈകിട്ടും കൊണ്ടുവരികയും അവൻ ആ ചെറിയ ഉറവിൽ നിന്ന് കുടിക്കുകയും ചെയ്തപ്പോൾ ബാക്കിയുള്ളവർ എന്തെങ്കിലും ആത്മീയാഹാരമോ വെള്ളമോ ഇല്ലാതെ കഴിഞ്ഞുപോയിരുന്നു. അതിനുശേഷം ഒരു ദിവസം പാപം അതിന്റെ നാശനഷ്ടമെടുക്കുകയും തന്റെ ജനങ്ങളെ അവരുടെ മുട്ടിന്മേൽ കൊണ്ടുവരികയും ചെയ്തു. ഈസബേലെല്ലാം എടുക്കുകയും അവൾ അതെല്ലാം തുടച്ചു മാറ്റുകയും അവളത് വീണ്ടും ചെയ്യുകയും ചെയ്തു. അത് ദൈവത്തിന്റെ വിശുദ്ധ ബൈബിളി പ്രകാരം അരളി ചെയ്തതാകുന്നു. അവളത് വീണ്ടും ചെയ്യും. അവളിപ്പോൾ സിംഹാസനത്തിലായിരിക്കുകയും ആൾ പേരിന് പിന്നിലായിരിക്കുകയും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് തിരിച്ചു മരിക്കുകയും ചെയ്തിട്ട് ആരും അവളെ തടയാൻ പോകുന്നില്ല. തീർച്ചയായും ആരും ഇപ്പോൾ അവളെ തടയാൻ പോകുന്നില്ല. കാരണം അവർക്ക് മതപരമായ മണ്ഡലത്തിൽ കിട്ടാൻ കഴിയാതിരുന്നതെല്ലാം അവർ രാഷ്ട്രീയത്തിലേക്ക് വെട്ടിച്ചുരുക്കുകയും അവിടെ അവർ അത് ചെയ്യുകയും ചെയ്തു. ആ, അത് ശരിയാണ്, ശരിക്കും അവർ ചെയ്തത്. അതിൽ രാഷ്ട്രീയത ഒരു ബഹിഷ്കരണമായിട്ട് കൃത്യമായും തിരികെ മൃഗത്തിന്റെ മുദ്രയിലേക്ക് ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെയായിരിക്കും ബൈബിൾ അപ്രകാരം പറയുന്നത് കാണുക. നാം താമസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഞാൻ എളുപ്പമാക്കാം. കർത്താവ് എന്നെ അനുവദിക്കുമെങ്കിൽ ഈ അവസാനത്തെ വചനത്തെ കൂടി അതിൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവം അവനെ അവിടെ നിന്ന് നീക്കുന്നതുവരെ ഏലിയാവ് അവിടെ തന്നെ കാത്തിരുന്നു. അവൻ യാതൊരു ഉണർവുകളുമില്ലായിരുന്നു. അവൻ യാതൊന്നിനുമെതിരായി പ്രസംഗിച്ചില്ല. അവൻ മരുഭൂമിയിൽ ദൈവത്തോടൊപ്പം ഏകനായി നിന്നു. കാരണം അവനൊരു കാട്ടു മനുഷ്യനായിരുന്നു. അവൻ മരുഭൂമിയിൽ വളർത്തപ്പെട്ടു. യോഹന്നാനും മരുഭൂമിയിൽ വളർന്നിരുന്നു. അവൻ തന്റെ സന്ദേശത്തെ കൊടുത്ത ശേഷം സഭയിൽ നിന്നും എടുക്കപ്പെട്ടിട്ട് ദൈവത്തോടൊപ്പം ഏകനായ മരുഭൂമിയിലേക്ക് പോയി. സഭയത് തള്ളിക്കളഞ്ഞിരുന്നു. അവസാനം സഭാസംഘടനകൾ യാതൊന്നും ചെയ്യാതെ വന്നിട്ട് അവൻ അവിടെ നിന്നും പുറത്തു കടക്കേണ്ടി വന്നു. ദൈവം അവനെ രംഗത്ത് നിന്നും പുറത്തു വിളിക്കുകയും മരുഭൂമിയിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ പുറത്തേക്ക് വരിക, അവരിനിയും നിന്നെ കേൾക്കുകയില്ല, കടന്നു വരിക, ഞാൻ എന്റെ ന്യായവിധി അവരുടെ മേലേക്ക് എറിയാൻ പോവുകയാണ്. ഓ അതെ, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ഇവിടെയായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ പ്രവചനത്തിന്റെ നാളുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? ഇസബേലിന്റെ ഭയങ്കരമായ ഭീതി സഭയെ തളർത്തിക്കളയുകയും അവൾ അവരെയെല്ലാം ആർത്തിയോടെ വിഴുങ്ങുകയും ചെയ്തു. അവരെ സ്വന്തമാക്കിയിട്ട് തോപ്പുകളും മറ്റുള്ള കാര്യങ്ങളും നിർമ്മിച്ചു. എന്നാൽ ഒരു ദിവസം ദൈവം അവനെ പുറത്തേക്ക് വിളിച്ചു, ഇവിടെ ഇത് അവൻ പുറത്തേക്ക് വരുന്നു, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ യഹോവായി പ്രകാരം അരളി ചെയ്യുന്ന വചനമായിട്ട് ഇത് പറയുകയാണ്. അവൻ പുറത്തു വന്നപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? അവനെ ഒരു വിധവയായ സ്ത്രീയുടെ അടുക്കിലേക്ക് അയച്ചു. ഒരിക്കലൊരു മനുഷ്യന്റെ ശക്തി അവളുടെ തലമേൽ ഉണ്ടായിരുന്നു, എന്നാൽ മരണം അതെടുത്തിട്ട് അവൾ സ്വതന്ത്രയാകുകയും അതിനാൽ അവൾക്ക് പ്രവാചകന്റെ സന്ദേശം വിശ്വസിക്കുന്നതിന് സ്വാതന്ത്ര്യവുമുണ്ടായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ? അവൾക്കൊരു ഭർത്താവുണ്ടായിരുന്നിട്ട് അത് അവളെ ആ വഴിയിലേക്കും ഈ വഴിയിലേക്കും അവിടെയുള്ള സ്കൂളുകളിലൊന്നിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ ഈ വരൾച്ചയുടെ സമയത്ത് അവൻ വിഴുങ്ങപ്പെടുകയും മരണം അവനെ എടുക്കുകയും ചെയ്തു. അവൾ ഇനിയും ഏതെങ്കിലും ഒരു സഭാസംഘടനയുമായിട്ട് കൊളുത്തപ്പെട്ടിരുന്നില്ല, അതിനാൽ അവൾ ഇപ്പോൾ യഹോവയുടെ വചനത്തെ കേൾക്കാൻ തയ്യാറായിരുന്നു. ഒരു സ്ത്രീ സഭയെ അർത്ഥമാക്കുന്നു, ഒരു വിധവ അവളുടെ ഭർത്താവായ സഭാസംഘടന മരിക്കുകയും അവൾ സ്വയമായ ഒരു ജീവിതം ജീവിച്ചിരിക്കുന്നതായി കഷ്ടിച്ച് ചിന്തിക്കാൻ കഴിയും. ദൈവം അവനോട്, നീ ഇപ്പോൾ അവളുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൾ നിന്നെ കേൾക്കും, ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹോ, നാം പലപ്പോഴും വിചാരിക്കും അവിടെയുള്ള നിങ്ങളുടെ ആ ചെറിയ കൂട്ടം അത്രമാത്രം വിശ്വസ്തരും ഒരു യോഗത്തിന് വേണ്ടി അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയം നേരാണെന്ന് നിങ്ങൾ ജനങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുകയും അവരും നേരെയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങനെ നിങ്ങൾക്കൊരു കഠിനമായ സമയമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേലായിരിക്കുന്നു. നിങ്ങളവനെ സ്നേഹിക്കുന്നു, എനിക്കറിയാം നിങ്ങളവനെ സ്നേഹിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുകയില്ല. ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുകയുമില്ല. ദൈവത്തിന് തന്റെ കണ്ണുകൾ നിങ്ങളുടെ മേലായിരിക്കുന്നു. അതെ, അങ്ങനെ അവൻ ചെയ്തപ്പോൾ അവളുടെ ഭർത്താവ് മരിക്കുകയും അവളുടെ സഭാസംഘടന മരിക്കുകയും അവൾ പ്രവാചകന്റെ വചനത്തെ കേൾക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ പ്രവാചകൻ അവളുടെ വാതിൽക്കെത്തിയിട്ട് കുറച്ച് വെള്ളം കുടിപ്പാൻ ചോദിച്ചപ്പോൾ അവൾ അത് കൊണ്ടുവരുന്നതിനായി പോയി. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു കഷ്ണം അപ്പം കൂടി നിന്റെ കയ്യിൽ കൊണ്ടുപോരണം. അവൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയാണ്, ഒരു പിടി മാവും എണ്ണയും മാത്രമല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ ഇത് കണ്ടാൽ അവളുടെ പക്കൽ സ്വല്പം ഉണ്ടായിരുന്നത് തന്നെ എടുക്കുവാൻ അവൻ അയക്കപ്പെട്ടിരുന്നതായി കാണപ്പെടും. എന്നാൽ അത് നേരെ മറിച്ചായിരുന്നു. വചനത്തെ സഹായിക്കുന്നതിനായി അവളുടെ പക്കൽ ഉണ്ടായിരുന്നത് കൊടുക്കുവാൻ അവൾ തയ്യാറായപ്പോൾ ദൈവം അവളെ പോഷിപ്പിച്ചു. നിങ്ങളുടെ പക്കലുള്ള ആത്മാവിനെ വചനത്തെ സഹായിക്കുന്നതിനായി ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ ജീവനോടെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. ഹോ, ദൈവത്തിന് സ്തോത്രം. സഭയെ, നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് ബുദ്ധിസ്ഥിരതയില്ലെന്ന് വിചാരിക്കരുത്, ഞാൻ അങ്ങനെയാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ പക്കലുള്ളത് ദൈവത്തിലുള്ള നിങ്ങളുടെ ചെറിയ വിശ്വാസത്തെയായാലും നിങ്ങൾക്കുള്ള വിശ്വാസത്തെ ഒരു സഭാസംഘടനയിൽ വയ്ക്കാതെ വചനത്തിൽ വയ്ക്കുക, ദൈവത്തിന്റെ വചനത്തിൽ അതിടുക. അവൻ നിങ്ങളെ ജീവനോടെ കാത്തു പരിപാലിക്കും. അപ്പോഴേക്കും അവൾ തയ്യാറായിരുന്നു. ഇതിനു മുമ്പ് അവൾക്കത് കഴിഞ്ഞിരുന്നില്ല, കാരണം അവർ അവളെ അതിന് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൾ തയ്യാറായിരുന്നു. അവളത് സ്വീകരിക്കുമോ? ദൈവം ഒരു പ്രവാചകനെ അവളുടെ വഴിയിൽ അയച്ചു. അവൾ അവന്റെ വചനത്തെ സ്വീകരിക്കുമോ? അവൾ ഈ പ്രവാചകനെ സ്വീകരിക്കുമോ? അതെ, അവൾ സ്വീകരിച്ചു. അവൻ അവളോട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ പക്കലുള്ള ആ ചെറിയ ജീവൻ എന്തായാലും അതിവിടെ വെച്ചിട്ട് ആദ്യം എനിക്ക് കൊണ്ടുവരിക. എന്താണ് സംഭവിച്ചത്? ബാക്കിയുള്ള ലോകം വിശന്ന് മരിക്കുകയും തളരുകയും ചെയ്തപ്പോൾ അവളും അവളുടെ മക്കളും അവളുടെ കുടുംബവും നല്ല മൂന്ന് നേരത്തെ ആഹാരം കഴിച്ചിരുന്നു. അത് വചനത്തിലുള്ള ദിവ്യ വെളിപ്പാടായിരുന്നു. സ്നേഹിത, നിങ്ങളിത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്താണ് തുടർന്നുണ്ടായത്? ക്ഷാമം തീരുന്നതുവരെ ഈ സ്ത്രീയോടൊപ്പം തന്റെ വചനത്തെ സ്വീകരിക്കുകയും തന്റെ വചനത്തെ വിശ്വസിക്കുകയും ചെയ്ത ഈ സഭയോടൊപ്പം അവൻ താമസിച്ചു. അവൻ അവളെ, അതായത് സഭയെ, കർത്താവിന്റെ വചനത്താൽ ജീവനോടെ പരിപാലിച്ചു, കാരണം അവന്റെ പക്കൽ യഹോവായ പ്രകാരം അരളി ചെയ്ത വചനമുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള കഥ എടുക്കുന്നതിന് നമ്മളുടെ പക്കൽ സമയമില്ല. അത് ബാലമായിട്ട് ഒരു പ്രകടനത്തിനായി എപ്രകാരം അവന് വരേണ്ടിയിരുന്നു എന്നുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ അവനത് ചെയ്യും. നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ മരുഭൂമിയിൽ നിന്നും ചവിട്ടിക്കയറി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. എന്താണ് സംഭവിച്ചത്? അങ്ങനെ അവസാനം ആ ഒരു പ്രവാചകനും ദൈവത്തിന്റെ യഥാർത്ഥ ദാസനുമായ നല്ല ഏലിയാവ് തന്റെ വഴിയുടെ അവസാനത്തെത്തുകയും ദൈവം അവനോട് ഒരു ദിവസം പറഞ്ഞു, ഏലിയാവെ, നീ വളരെയധികം പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഇസബേലിനും അവളുടെ സകല ചായത്തിനും മറ്റെല്ലാ കാര്യത്തിനും എതിരായി പോരാടിയിട്ട് അത് നിനക്ക് ധാരാളമായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ യോർദാനിലേക്ക് വരിക. അങ്ങനെ ഇതാ അവൻ പോകുകയും യോർദാനിലെത്തുകയും ചെയ്തിരിക്കുന്നു. അവിടെ ആ ചെളി നിറഞ്ഞ തണുത്ത് മരവിച്ച ആ നീരൊഴുക്ക് അവിടെ എത്തിയിരുന്നു. അത് യോർദാൻ എന്ന മരണത്തെ എല്ലാ മനുഷ്യർക്കും നേരിടേണ്ടതാകുന്നു. എന്നാൽ ദൈവത്തിന്റെ ഈ മഹാനായ ദാസൻ യോർദാനിലേക്ക് നടക്കുമ്പോൾ തന്റെ മകനും അവനോടൊപ്പം നടന്നിരുന്നു. അത് സുവിശേഷ മകനായിരുന്നു. ഓ അതെ, അതവന്റെ മകനായിരുന്നു. എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്നവൻ നിലവിളിച്ചു. അവനും അവന്റെ പുത്രനും കൈകോർത്ത് യോർദാനിലേക്ക് നടന്നിറങ്ങിയപ്പോൾ അവൻ തന്റെ പിതാവ് അന്ന് രാവിലെ സമയം എടുക്കപ്പെടുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ യോർദാനിലെത്തിയപ്പോൾ തന്റെ ശക്തിയുടെ പുതപ്പ് തോളിൽ നിന്നെടുത്തിട്ട് പറഞ്ഞു, മരണമേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ യോർദാനെ അടിച്ചിട്ട് പറഞ്ഞു, വഴിമാറുക, ഞാൻ ഇന്ന് രാവിലെ മറികടക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? യോർദാൻ പിന്മാറിയിട്ട് പൊടി പോലെ ഉണങ്ങിപ്പോയി. ഈ പ്രവാചകൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ യോർദാൻ അക്കരയ്ക്ക് നോക്കിയായിരുന്നു. അവിടെ ഒരു തേരും അതോടൊപ്പം അശ്വങ്ങളും അവനായി കാത്തിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവന്റെ ജോലി കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോകുകയായിരുന്നു. സുവിശേഷത്തിൽ തന്റെ മകൻ അവന്റെ സ്ഥാനമെടുക്കുകയായിരുന്നു. ഞാൻ പശ്ചിമതട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതെന്റെ മനസ്സിലിപ്പോൾ കടന്നു വരുന്നതാകുന്നു. ഞാൻ റേഡിയോ ഓൺ ചെയ്തു. എനിക്ക് 2400 മൈലുകൾ 3 ദിവസം സ്വയം വണ്ടി ഓടിക്കേണ്ടിയിരുന്നു. ഞാൻ റേഡിയോ ഓൺ ചെയ്തിട്ട് ഡെൽ റയോ ടെക്സാസിൽ നിന്നുള്ള ആത്മീയ ഗാനങ്ങൾ കേൾക്കുകയായിരുന്നു. ഒരു കറുത്ത നീഗ്രോക്കാരനായ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ അതിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം മരിക്കാൻ പോകുകയും അതിനു മുമ്പ് നദിക്കരയിൽ എത്തേണ്ടി വരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ സ്വർണ തെരുവിധിയിൽ നടക്കുന്നതിനുള്ള സ്വർണ ചെരുപ്പുകൾ ഞാൻ ധരിക്കാൻ പോകുകയാണ്. ഈ വൃദ്ധനായ നീഗ്രോ തന്റെ ജീവിതം മുഴുവൻ പ്രസംഗിച്ചിട്ട് ആശ്വാസത്തിനായി ഉണ്ടായിരുന്ന ഏക കാര്യമെന്നത് ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ പഴയ വീണയായിരുന്നു. അദ്ദേഹം പഞ്ഞികൊണ്ടുള്ള ഭാണ്ഡത്തിന്മേൽ ഇരുന്നിട്ട് തന്റെ ശുശ്രൂഷയിൽ നിന്നും വിരമിച്ചിട്ട് ഈ വീണ കൊണ്ട് സ്തുതിഗീതങ്ങൾ പാടുകയും ഈ രീതിയിൽ ആശ്വസിക്കുകയും ചെയ്തിരുന്നു. താൻ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന തന്റെ മുറിച്ച വാലോടുകൂടിയ കുതിര തേരിനോടൊപ്പം അവിടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനവരെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ സ്വർണ തെരുവീതിയിൽ നടക്കുന്നതിനുള്ള സ്വർണ ചെരുപ്പുകൾ ഞാൻ ധരിക്കാൻ പോകുകയാണ്. അദ്ദേഹം പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ റേഡിയോ ഓഫ് ചെയ്തു. അങ്ങനെ വണ്ടിയുടെ നിയന്ത്രണ ചക്രണത്തിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഓർത്തു, ഓ ശരിയാണ്, എനിക്കും അവിടെ തന്നെ എത്തേണ്ടതായിട്ടുണ്ട്. എനിക്കെപ്പോഴെങ്കിലും ആശ്വാസം നൽകിയിട്ടുള്ളത് എന്താണ്? ഈ മരുപ്രദേശത്ത് ഞാൻ എന്റെ ആശ്വാസം എവിടെയാണ് കണ്ടെത്തുന്നത്? എന്റെ പക്കൽ ഒരു പഴയ തോക്കുണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ ശരത്കാലത്ത് വേട്ടയാടിയിരുന്നു. അതൊരു .270 റെമിംഗ്ടണിന്റെ 771 മോഡലുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലുള്ള ഒരു സഹോദരൻ എനിക്ക് നൽകിയിരുന്നു. വർഷങ്ങൾ അതുമായിട്ട് ഞാൻ വേട്ടയാടിയിരുന്നു. അതെനിക്ക് എന്തൊരാശ്വാസമായിരുന്നു, കാരണം അതൊരു നല്ല വെടിവെക്കുന്ന തോക്കായിരുന്നു. കാടുകളിൽ അതെനിക്കൊരാശ്വാസമായിരുന്നു. അതിനുശേഷം ഞാൻ എന്റെ ദർശനത്തെക്കുറിച്ച് ഓർത്തു. ഞാൻ അവിടെ എത്തിയിട്ട് എന്റെ ജനങ്ങളെയെല്ലാം കാണുകയും അപ്പോൾ എന്തോ ശബ്ദമുണ്ടാക്കുന്നത് പോലെ കേട്ടിട്ട് നോക്കിയപ്പോൾ ഇതാ അവിടേക്ക് എന്റെ കുതിരയായ പ്രിൻസ് കടന്നു വരികയും എന്റെ തോളത്ത് തലവെക്കുകയും ചെയ്തു. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഞാനും യോർദാനിലേക്ക് വരികയാണെന്ന് ഞാൻ ഓർത്തു. ഞാൻ ഉപയോഗിച്ചിരുന്ന പഴയ .270 ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നു. കഴിഞ്ഞ ശരത്കാലത്തിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ യാത്ര ചെയ്തിരുന്ന എന്റെ കുതിരയെ അന്ന് രാവിലെ സമയം ഞാൻ നദിക്കരയിലെത്തുമ്പോൾ ദൈവം എന്റെ തേരിനോടൊപ്പം കൊളുത്തും. അത് നദിക്കപ്പുറയായി നിന്നിരിക്കും. ദൈവം അതിനെ അയക്കും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതിനെ കണ്ടിരുന്നു. ഈ വരുന്ന പ്രഭാതങ്ങളിലൊന്നിൽ അവൻ എന്റെ തേരിനോടൊപ്പം കൊളുത്തപ്പെട്ടിരിക്കും. മേഘങ്ങളിലൂടെ ചാടിക്കയറിക്കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്വർണ തെരുവീതികളിൽ കൂടി ഞാൻ നടക്കുമ്പോൾ ഹോ ദൈവത്തിന്റെ ശക്തിയെ ഞാൻ ആനന്ദിക്കുവാൻ പോകുകയാണ്. ഇപ്പോൾ ഇവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ പഴയ തോക്കിനപ്പോൾ അവിടെ യാതൊരു ഉപയോഗവും ഉണ്ടായിരിക്കില്ല. ആ ദിവസം രാവിലെ ഞാൻ നദിക്കരയിൽ നിൽക്കുമ്പോൾ എന്റെ തേരവിടെ എത്തുകയും ഞാൻ ദർശനത്തിൽ കണ്ട എന്റെ കുതിരയെ അതുമായി കൊളുത്തിയിരിക്കുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അതായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. സഭയും അതുപോലെ എടുക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആഗ്രഹിക്കുന്നു. യോർദാനിലേക്ക് നിങ്ങൾ എപ്പോഴെത്തുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ അറിയുന്നുണ്ടോ? നിങ്ങൾ ഈ അഭക്തിയേറിയ ലോക സമ്പ്രദായങ്ങളെ ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമോ? നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് സഹോദരൻ ബ്രണഹാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് പറയുക. ഞാൻ യോർദാനിലെത്തുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ യോർദാനിലെത്തുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലെടുത്തിട്ട് ആ മരവിച്ച വെള്ളത്തെ അടിച്ചിട്ട് മറികടക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെയുള്ള ഒരു പ്രസംഗത്തിനടിയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനടിയിലുമായിട്ട് നിങ്ങളുടെ അവസ്ഥയെ പരിശുദ്ധാത്മാവിനോട് പറയുന്നുവെന്നറിഞ്ഞിട്ടും നിങ്ങളുടെ കൈകൾ ഉയർത്താൻ നിങ്ങൾ പരാജയപ്പെടുന്നുവോ? അത് മരുഭൂമിയിലുള്ള യാത്രയുടെ സമയമാണെന്ന് കാണിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ കൂടി ഇനിയുമുണ്ടോ? രണ്ടുപേർക്ക് അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നു. മൂന്നാകുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകനെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മൂന്ന് പേർ. ആ ദിവസം അവർ അവിടെ എത്തുമെങ്കിൽ കർത്താവേ, അത് അത്ഭുതകരമായിരിക്കും. കർത്താവേ, അവരെത്തുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ അവരുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നു കാരണം ഈ ലോക സമ്പ്രദായങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദങ്ങൾ ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമായി തീരുകയും ദൈവസഭയിൽ നിന്നും അതെടുത്തു മാറ്റുകയും ചെയ്യുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മണവാളന്റെ കരച്ചിലും വിളിയും ഉടനെ വിട്ടുപോകുമെന്നും ഇസബേലിന്റെ സമ്പ്രദായം അത് അടക്കിക്കളയുകയും ചെയ്യും. എന്നാൽ അവർ ഏലിയാവ് ക്ഷാമകാലത്ത് സുരക്ഷിതനാക്കപ്പെട്ടിരുന്നതുപോലെ ആ മറഞ്ഞുകിടക്കുന്ന നീരുറവയിൽ ജീവിക്കും. ദൈവം അവർക്കിപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുകയും ആനന്ദത്താലും സമാധാനത്താലും അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും അവരുടെ മനസ്സുകളെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇട്ടിട്ട് അവർ ഇപ്പോഴും ഇത് കഴിഞ്ഞും എന്നേക്കും ജീവിക്കാനിടയാകട്ടെ. പിതാവെ, അവരെ അനുഗ്രഹിക്കണമേ. അവർ നിന്റേതാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കട്ടെ. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് കൈകൾ ഉയർത്തിയവരായ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? എഴുന്നേറ്റ് നിൽക്കുക മാത്രം ചെയ്യുക. ഹോ ദൈവമേ, ഞാൻ പരാജയപ്പെട്ടുപോയോ? കൈകൾ ഉയർത്തിയവരായ മൂന്ന് പേർ തന്നെ അവർ ചെയ്യുന്ന കാര്യത്തെ സ്വീകരിക്കുന്നതിനായി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ദൃഢവിശ്വാസമില്ലാതെയായിരിക്കുന്നു. കർത്താവായ യേശുവേ, ഞാനിതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവെ, ഞാൻ നിന്റെ വചനത്തെ പ്രസംഗിച്ചിരിക്കുകയും യാതൊരു അനുരഞ്ജനവും നടത്തിയിരിക്കുന്നില്ല. പിതാവെ, ഞാൻ അവർക്കായി ഇത് വിട്ടുകൊടുക്കുന്നു. നിന്റെ ദാസനോടും സഭയോടും നിനക്ക് യോജിച്ചതായി കാണുന്നത് എന്തായാലും ചെയ്യുക. ഇതെല്ലാം നിന്റെ കരങ്ങളിലായിരിക്കുന്നു. പിതാവെ, നീ നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുകയും വിശക്കുന്ന ഹൃദയങ്ങളെ നല്ല കാര്യങ്ങളാൽ നിറയ്ക്കുകയും ദാഹിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്ദേശത്തെ പ്രഖ്യാപിക്കുന്നതിന് നിന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുകയും രോഗികളും പീഡിതരുമായവരെ സൗഖ്യപ്പെടുത്തിയിട്ട് നിനക്ക് തന്നെ മഹത്വം പ്രാപിക്കാനിടയാക്കണമേ. നിന്റെ വചനത്തോടൊപ്പം എന്നെ സ്വയം നിനക്കായി സമർപ്പിക്കുന്നു. എന്റെ കൈയിലും എന്റെ ഹൃദയത്തിലും എന്റെ മനസ്സിലും നിന്റെ നിയമങ്ങളെ എഴുതണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. When I come to the river at the ending of days, I don't want to sing that. And it seems like my friends have all gone. അവസാന ദിവസത്തിൽ ഞാൻ നദിക്കരയിലെത്തുമ്പോൾ ഞാനിത് പാടുകയില്ല. എൻ സ്നേഹിതരെല്ലാം പോയി കഴിഞ്ഞതായി കാണപ്പെടുമ്പോൾ എന്നെ വഴികാട്ടുന്നതിനായി ആരോ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. എനിക്ക് യോർദാനേകനായി മറികടക്കേണ്ടി വരികയില്ല. ബിൽ, നീ പ്രാർത്ഥനയ്ക്കായി കാർഡുകൾ വിതരണം ചെയ്തിരുന്നു. എനിക്ക് തീരെ ഭാരപ്പെടുന്നു. ഇന്ന് നീ എന്താണ് വിതരണം ചെയ്തിരിക്കുന്നത്? ബി ആണോ? നീ എയും വിതരണം ചെയ്തിട്ടുണ്ടല്ലേ. ശരി, അവരെ വിളിക്കുക. ആദ്യം ബിയും പ്രാർത്ഥനയുടെ കാർഡ് ബി ഒന്നാം നമ്പർ. ഞങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബി ഒന്നാം നമ്പർ ആരുടെ പക്കലാണുള്ളത്? പ്രാർത്ഥനയുടെ കാർഡ് ബി ഒന്നാം നമ്പർ ആരോ വളരെ പിന്നിലായിരിക്കുന്നു. മഹിള, ഇവിടെ കടന്നു വരിക. ബി നമ്പർ രണ്ട്, കൈകളെ ഉയർത്തുക. ആ മഹിളയാണോ? നമ്പർ മൂന്ന്, ബി നമ്പർ മൂന്ന്, നിങ്ങൾ ദയവായി കൈകളെ ഉയർത്തുമോ? അതിനാൽ എവിടെയാണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നതാണ്. മൂന്നാണോ? ബി നമ്പർ നാല്, നമ്പർ നാലും ബി നമ്പർ അഞ്ച്, ബി നമ്പർ അഞ്ച്, ദയവായി നിങ്ങൾ കൈകൾ ഉയർത്തുമോ? ആ വ്യക്തിയാണോ? ശരി. ആറ്, ഏഴ്, എട്ട്, ഒൻപത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്.
Stand up anyhow, just end it to all the world.
ഇവിടെയുള്ള ബി നമ്പരുകാരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ അത് മുഴുവനായി എടുക്കപ്പെട്ടിരിക്കും. പ്രചാരണ പ്രവർത്തന മേഖലയിലുള്ളവരെല്ലാവരും എവിടെയായാലും ഇവിടെ കടന്നു വരട്ടെ. പ്രാർത്ഥനയുടെ കാർഡായ ബി എല്ലാം എഴുന്നേറ്റിട്ട് നിങ്ങളുടെ നമ്പറിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാനമെടുക്കുക. അടുത്തത് എന്തായിരുന്നു? എ ആയിരുന്നുവോ? പ്രാർത്ഥനയുടെ കാർഡായ എ ഒന്ന് ആരുടെ പക്കലാണുള്ളത്? എ ഒന്ന് എവിടെയാകുന്നു? തീർച്ചയായും എ ഒന്ന് ഇവിടെ തന്നെയാകുന്നുവോ? ഇത് വിതരണം ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങളായിരിക്കുന്നതിനാൽ അവർ ഇവിടെ ഉണ്ടാകാനിടയില്ല. പ്രാർത്ഥനയുടെ കാർഡായ എ ഉള്ളവരെല്ലാം ഇവിടെ നിരയായിട്ട് നിൽക്കുക. ബഹുമാനോടെ ഭിത്തിയുടെ അടുക്കിലേക്ക് പോയി നിന്നുകൊള്ളുക. പ്രാർത്ഥനയുടെ കാർഡില്ലാതെ ഈ നിര തുടങ്ങുന്നതിനു മുമ്പ് ഒരു നിമിഷം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാർഡുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊള്ളുക. അതിനാൽ അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാർഡുകൾ സ്വീകരിക്കാൻ കഴിയും. നിങ്ങൾ കാത്തിരിക്കുകയും നിങ്ങൾ വൈകിട്ട് എളുപ്പം വന്നിട്ട് നിങ്ങളുടെ കാർഡുകൾ പ്രാപിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിരയിൽ വരുന്നതിനൊരു അവകാശമുണ്ടായിരിക്കുന്നു. നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എന്റെ വാഗ്ദത്തത്തെ പാലിക്കാൻ ശ്രമിക്കുകയും ദൈവം എന്നെ സഹായിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മകനാണോ? വളരെ സുന്ദരനായ ഒരു കുട്ടിയാകുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഇവിടെ നിൽക്കുന്ന ഈ സ്ത്രീ യഥാർത്ഥ അമേരിക്കക്കാരിയുടെ ഒരു നല്ല മാതൃകയാകുന്നു. അവരുടെ മകൻ ഒരു ചെറിയ ഉടുപ്പും വരയുള്ള മേൽക്കുപ്പായും ഇട്ടിരിക്കുന്നു. യൗവനക്കാരിയായ സ്ത്രീ നീണ്ട മുടിയോടും നല്ല രീതിയിലുള്ള വസ്ത്രധാരണവുമായിരിക്കുന്നു. ദൈവം അവളെയും അവളുടെ കുടുംബത്തെയും അവളുടെ ഭർത്താവിനെയും അവൾക്ക് പ്രിയമേറിയവരെയും അനുഗ്രഹിക്കട്ടെ. അത് വാസ്തവമായും യഥാർത്ഥ അമേരിക്ക. ക്രിസ്തീയത അതിന് മേലെയായി എഴുതിയിട്ടായിരിക്കുന്നു. നമ്മുടെ ദേശം ഇപ്രകാരം നീണ്ടു നിലനിൽക്കട്ടെ. മഹിള ഇപ്രകാരം പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഇത് പറയുന്നതിൽ കൂടി ഒരു ക്രിസ്ത്യാനി എപ്രകാരം കാണപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കാണാൻ കഴിയും. യാതൊരു മോടിപിടിപ്പിക്കലുമില്ലാതെ വെറുമൊരു മഹിള എന്ന വസ്തുത മാത്രമാകുന്നു. സഹോദരൻ സാലിവൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആ മഹാനായ വൈദ്യൻ നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൻ മഹാനായ വൈദ്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ആദരവോടെ നിൽക്കുക. നമുക്ക് സ്വല്പം സമയം കൂടിയുണ്ട്. ഞാൻ സന്ദേശത്തെ സ്വല്പം ചെറുതാക്കിയിരിക്കുന്നു. അതെന്തർത്ഥമാക്കിയിരുന്നാലും നിങ്ങൾക്കതെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു.
They all get lined up, somebody back there, line people up. Okay? Okay.
പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. അവരെല്ലാം ഇപ്പോൾ നിരയിലാക്കുകയും ആരോ പിന്നിലായി ജനങ്ങളെ നിരയിലാക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുകൾ ഉള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രാർത്ഥനയുടെ കാർഡുകൾ ഇല്ലാത്തവരായി പുറത്തു നിൽക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കും. ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുള്ളവരെല്ലാം നിരയിലായിരിക്കുക. അവിടെ പിന്നിലായി കാലിന് സുഖമില്ലാതെ ഇരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടി, ദൈവം ഇത് സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നിനക്കത് സാധിച്ചു തരും. നിങ്ങളുടെ രോഗിയായ പിതാവ് സൗഖ്യപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നീ വിശ്വസിച്ചാൽ നിനക്കത് പ്രാപിക്കാൻ കഴിയും. ഒരു ഭയാശങ്കയുടെ അവസ്ഥയിലായിരിക്കുന്ന നിങ്ങളുടെ മരുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു? ദൈവമനുവിനെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ ഇരിക്കുന്ന ആ മഹിള, നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും വിശ്വസിക്കാൻ പോകുകയാണോ? ഇപ്പോൾ ഇവിടെ സുവിശേഷ പ്രാസംഗികരായും പൂർണ്ണ സുവിശേഷ പ്രാസംഗികരായും അല്ലെങ്കിൽ എന്തു തന്നെയായാലും ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നവരായ എന്റെ സഹോദരന്മാരായി എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നിങ്ങൾ കടന്നുവന്ന് എന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ സഹായിക്കുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് അവർ കാണുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടേക്ക് കടന്നുവന്ന് ഈ പ്രസംഗപീഠത്തിൽ എന്നോടൊപ്പം നിൽക്കുക. സഹോദരന്മാരും ശുശ്രൂഷകരുമായ നിങ്ങൾ അത് ചെയ്യുമോ? ഇവിടേക്ക് കടന്നുവന്ന് ഈ പ്രസംഗപീഠത്തിൽ എന്നോടൊപ്പം നിൽക്കുക. അത് നന്നായിരിക്കുന്നു. നന്ദിയുണ്ട് സഹോദരന്മാരെ, നന്ദിയുണ്ട്. നേരെ മുമ്പോട്ട് കടന്നു വരിക സഹോദരന്മാരെ, വരിക. എന്താണ് പറഞ്ഞത്? അതെ, നിങ്ങൾക്ക് കഴിയും. ഇവിടെ തന്നെ രണ്ട് നിരയുണ്ടാക്കുമെങ്കിൽ അത് നന്നായിരിക്കും. അത് നന്നായിരിക്കുന്നു സഹോദര. ഇത് മറുവശത്തേക്ക് തിരിക്കുക. ഞാൻ ജനങ്ങളെ നേരെ ഇതുവഴി കൊണ്ടുവരുന്നതിനാൽ ഈ രീതിയിൽ കൂടി തിരിഞ്ഞുകൊള്ളുക. നിങ്ങളിൽ ചിലർ എന്റെ ഈ വശത്തായി നേരെ ഇവിടെ തന്നെ ഈ വശത്ത് ചുറ്റുമായി നിൽക്കുക. അങ്ങനെ തന്നെയാകട്ടെ. ഇപ്പോൾ ശ്രോതാക്കളായ നിങ്ങൾ ഈ നല്ല മനുഷ്യരെ കാണുന്നില്ലേ? ഇവരിവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തെ തന്നെ പ്രസംഗിക്കുന്ന മനുഷ്യരാകുന്നു. മനസ്സിലായോ? അവരിവിടെ എത്തിയിരിക്കുന്നു കാരണം അവർ അതിൽ വിശ്വസിക്കുന്നു. ഈ പ്രസംഗപീഠത്തിൽ സ്വയമായി തന്നെ തന്നെ കാണിച്ചുകൊണ്ട് നിന്ന് കഠിനമായും കട്ടിയായും പ്രസംഗിക്കുന്ന നിങ്ങളുടെ പാസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ അഭിമാനമുള്ളവരാകുന്നു. ഇവരൊരു വെളിപ്പാടോടുകൂടിയ മനുഷ്യരാകുന്നു. ഞാൻ ഈ മനുഷ്യർക്ക് എതിരായിരിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും ഈ സമ്പ്രദായങ്ങളിൽ നാം കൊടുക്കപ്പെട്ടിട്ട് ആ സമ്പ്രദായങ്ങൾക്കാണ് ഞാൻ എതിരായിരിക്കുന്നത്. ദൈവദാസന്മാരായ മനുഷ്യർക്കല്ല എതിരായിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി വിവേചനം നടത്തുകയാണെങ്കിൽ എനിക്കിവിടെ എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? 5, 6, 10 അല്ലെങ്കിൽ അതിലും സ്വല്പം കൂടി കൂടിയിട്ട് ഒരുപക്ഷെ ഈ നിരയുടെ പകുതിയോ മുക്കാലോ കഴിയുമ്പോഴേക്കും ഞാൻ തളർന്നു കഴിയുകയും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെയും വരും. നമുക്കത് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. അവിടെയുള്ള ആർക്കെങ്കിലും ഒരംശമെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അതിപ്പോൾ തന്നെ എടുത്തു കളഞ്ഞിട്ട് നിങ്ങളോട് ക്ഷമിക്കുന്നതിനായി ദൈവത്തോട് പറയുക. നിങ്ങൾ ദൈവത്തോട് നേരായിട്ടല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുന്നതിനായി ദൈവത്തോട് അപേക്ഷിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നേരല്ലാതെയും ഈ നിരയിൽ കൂടി കടന്നു വരുന്നത് ഒരംശം പോലും നിങ്ങൾക്ക് നന്മ ചെയ്യുകയില്ല. നിങ്ങൾ വെറുതെ സമയം പാഴാക്കിയാണ്. അത് സത്യമാകുന്നു. അത് ശരിയല്ലേ സഹോദരന്മാരെ? ശരി, ഇവിടെ ശ്രദ്ധിക്കുക. സഹോദരൻ കിഡ് ഇവിടെ നിൽക്കുന്നു. ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ കാറിന്റെ ടയറുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുന്നതിന് വേണ്ടി വലിച്ചു കീറാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ക്യാൻസർ രോഗമായിട്ട് മരിക്കുകയും ആ ദിവസം മരിക്കാൻ പോകുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, വേഗമാകട്ടെ, അദ്ദേഹം ഇപ്പോൾ മരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ദൈവം അദ്ദേഹത്തെ സൌഖ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. അദ്ദേഹം വളരെയധികം വണ്ണം വെച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. പിൻസമയത്തെ ഒരു പഴയ യോദ്ധാവാകുന്നു. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിരുന്ന ഇതുപോലെയുള്ള മനുഷ്യരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത്. അവർ ആ വചനത്തിൽ തന്നെ അടിസ്ഥാനമിട്ടിട്ട് ജനങ്ങൾ അവരെ പരിഹസിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി റെയിൽ പാളങ്ങളിൽ കൂടിയും മലമുകളിലും കൽക്കരി ഖനികളിൽ കൂടിയും നടക്കുകയും ഓടിച്ചു കളയപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും അങ്ങനെയെല്ലാമായിരിക്കുന്നു. ഈ രീതിയിലുള്ള മനുഷ്യരാണ് സമ്മാനം പ്രാപിക്കാനായി പോരാടിയിരിക്കുന്നത്. ഇപ്പോൾ സഹോദരന്മാരെ, ഒരുപക്ഷെ നിങ്ങൾക്ക് വിവേചനത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കില്ല. അതുണ്ടായിരിക്കോ, അതിന്റെ ആവശ്യമോ ഇല്ല. ആദ്യത്തെ കാര്യം എന്നത് നിങ്ങൾ വചനത്തിന്റെ ഒരു വ്യക്തിയാകുന്നു. നിങ്ങൾ വളരെ നന്നായിട്ട് എന്നിലും നല്ല പ്രാസംഗികരായിരിക്കുന്നു. കാരണം ഞാൻ അത്ര നല്ലൊരു പ്രാസംഗികനല്ല. എന്നാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയും സുവിശേഷം പ്രസംഗിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും രോഗികളെ സൌഖ്യമാക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. പൊതുവായ കൽപ്പന എന്നത് നിങ്ങൾ ഭൂലോകമൊക്കെയും ചെന്ന് സകല സൃഷ്ടിയോടും സുവിശേഷം ഘോഷിപ്പീൻ, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൌഖ്യം പ്രാപിക്കും. നിങ്ങൾ ഒരു ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാനിത് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നാൽ ഈ ശ്രോതാക്കൾ അവർ ചില വിശേഷ വ്യക്തികളായ ഓറൽ റോബർട്സിന് വേണ്ടിയോ ടോമി ഹിക്സ്, ടോമി ഓസ്ബോൺ കൂടാതെ എന്നെ തന്നെയും ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷ നടത്തുന്നതിനായി വരുന്നതിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് കാണിക്കുന്നതിനാകുന്നു. നിങ്ങൾ ദൈവദാസന്മാരാകുന്നുവെന്ന് അവർ കാണുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പോലെയും മറ്റേതൊരു വ്യക്തിയെപ്പോലെയും അവരുടെ മേൽ കൈവയ്ക്കാനുള്ള അധികാരം ഇവർക്കുമുണ്ടാകുന്നു. അതുകൂടാതെ ശുശ്രൂഷകരായ നിങ്ങൾ സഹോദരന്മാർക്ക് ഇവരുടെ തന്നെ ദൈവത്തിലുള്ള സ്വന്തം വിശ്വാസമാണ് പ്രാവർത്തികമാകുന്നതെന്നറിയാമല്ലോ. അത് ശരിയല്ലേ? നാം അവർക്കായി പ്രാർത്ഥന അർപ്പിക്കുക മാത്രം ചെയ്യുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രണഹാം, ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാ നിങ്ങളോടൊപ്പമായിരിക്കുന്നില്ലേ? തീർച്ചയായും. അതെ ശ്രീമാൻ. ഇപ്പോൾ ശ്രോതാക്കളായ നിങ്ങളുടെ അവിടെയുള്ള നിരയിൽ നിൽക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവം നിങ്ങളെ സൌഖ്യമാക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് ഞാനത് സ്വീകരിക്കുന്നുവെന്ന് പറയുക. ഇപ്പോൾ ഈ മഹിള ഇവിടെ കടന്നു വരാനിടയാകട്ടെ. എനിക്ക് നിങ്ങളെ അറിയില്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവിനോട് പറയുകയാണെങ്കിൽ, ഇവിടെയുള്ള എന്റെ സഹോദരന്മാർ ഇതുപോലെയുള്ള ഒരു സാന്നിധ്യത്തിൽ അവരെല്ലാം എന്റെ ചുറ്റുമായി ഇവിടെ നിൽക്കുന്നു. അതുമാത്രമല്ല, എന്റെ സഹോദരന്മാർ ഇവിടെയായിരിക്കും, എന്റെ കർത്താവും ഇവിടെയായിരിക്കുന്നു. ഇത് അവരുടെയും കർത്താവാകുന്നു. ഇപ്പോൾ അവൻ എന്നോട് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം പറയുകയും അതെന്ത് തന്നെ തെറ്റായിരുന്നാലും അത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ അറിയും. ഇവരും ശ്രോതാക്കളും ഇവിടെയുള്ള ജനങ്ങളും പരിശുദ്ധാത്മാവിയുടെ പ്രസംഗപീഠത്തിൽ വിവേചനത്തെ നൽകുന്നതിനായി നിൽക്കുന്നത് അവർ കാണുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതാരെയും സൌഖ്യപ്പെടുത്തുന്നില്ല. എന്നാൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അവൻ എന്നോട് പറയുകയും അതിനെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. അത് കിണറ്റുകരയിലെ സ്ത്രീയെപ്പോലെ ഒരു കാര്യമായിട്ട് അതേ തരത്തിൽപ്പെട്ട ഒരു കാര്യമായിരിക്കാതെ, എന്നാൽ ഒരു മനുഷ്യനും സ്ത്രീയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് പോലെയെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. യേശു ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനായും ഈ സ്ത്രീ ഒരു പക്ഷേ നിങ്ങളെപ്പോലെ ഒരു യവനക്കാരിയുമായിരുന്നേക്കാം. അവൻ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നതെന്നും നിങ്ങളുടെ കുഴപ്പം എന്താണെന്നും എന്നോട് പറയുകയാണെങ്കിൽ, അത് അവന്റെ ആത്മാവ് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? സഹോദരന്മാരായി നിങ്ങളത് വിശ്വസിക്കുമോ? അതെ, കർത്താവായ യേശു തന്നെ ഇവിടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ശ്രോതാക്കളായ നിങ്ങൾ അതേ കാര്യം തന്നെ വിശ്വസിക്കുമോ? പ്രാർത്ഥനയുടെ നിരയിൽ നിൽക്കുന്നവർ അതേ കാര്യം തന്നെ വിശ്വസിക്കുമോ? ഈ മനുഷ്യർ അവരെ ഇവിടേക്ക് വിളിച്ചിട്ട് ഇതുപോലെ പ്രസംഗിക്കുകയും എനിക്ക് പറയേണ്ടതായ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ട് യോഗ്യതയില്ലാത്തവരായ മനുഷ്യരെ ഇവിടേക്ക് വിളിക്കുമോ? ഞാനത് ചെയ്യുകയില്ല. ഞാൻ പോരാടുന്നതായ അതേ കാര്യത്തെ ഞാൻ പരാജയപ്പെടുത്തുകയാണ്. ഞാൻ അവരെ വിശ്വസിക്കുന്നു, അവർ ദൈവദാസന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അടുക്കുകയായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഞാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രെനഹാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യേശു സ്ത്രീയോട് ചെയ്ത അതേ കാര്യം തന്നെയാകുന്നു. അവൻ പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ തരിക. അവൻ ഒരു നിമിഷം അവളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അവളുടെ കുഴപ്പം എന്താണെന്ന് അവിടെ കണ്ടുപിടിച്ചിരുന്നു. നിങ്ങളുടെ കുഴപ്പം നാഡീസ്തംഭമാകുന്നു, അതുമായിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. അവൾ തീർച്ചയായും അത് നോക്കുകയില്ല. സഹോദരന്മാരെ അവൾ ചെയ്യുമോ? അവൾ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ കുഴപ്പം അതാകുന്നു. ദീർഘസമയമായിട്ട് ആ രീതിയിലായിരിക്കുന്നു. എല്ലായ്പ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പേ അതിനു മുമ്പിലേക്ക് എടുത്തു ചാടുകയാണ്. അത് സത്യമാണ്. ഇത് നിങ്ങളുടെ തന്നെ ഉണ്ടാക്കലാണ്. ആ രീതിയിൽ ഉണ്ടാക്കപ്പെടുകയും ഭയാശങ്കകളും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് എല്ലായ്പ്പോഴും ഊഹിക്കുകയും അങ്ങനെ അല്ലാതെയുമാകുന്നു. ചിലപ്പോൾ സാത്താൻ നിങ്ങളോട് പറയും, അതിൽ യാതൊന്നുമില്ല, നിങ്ങൾ പിമ്പോക്കനാകിയിരിക്കുന്നു, നിങ്ങൾ മറികടന്നിരിക്കുന്നു മാത്രമാകുന്നു, ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കുകയല്ല. എന്നാൽ അവൻ എന്തിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് കടന്നുപോയതെന്ന് ഞാൻ കാണുന്നു. യേശു അവരുടെ വിചാരങ്ങളെ വിവേചിച്ചറിഞ്ഞിരുന്നു. അത് ശരിയല്ലേ? എങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. അത് ശരിയല്ലേ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന് ഞാൻ ചില കാര്യങ്ങളെ നിങ്ങളോട് പറയട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റാർക്കോ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് ശരിയാണ്. അതാകുന്ന കാര്യം, നിങ്ങൾക്കതുവരെ അത് പിടികിട്ടിയില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്നും ആർക്കു വേണ്ടിയാണെന്നും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയാൽ എന്നെ അവന്റെ പ്രവാചകനായി നിങ്ങൾ വിശ്വസിക്കുമോ? അത് നിങ്ങളുടെ മാതാവിന് വേണ്ടിയാകുന്നു. അവരുടെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ അവർക്ക് ഹൃദയരോഗവും ഉയർന്ന രക്തസമ്മർദ്ദവും പിത്താശയത്തിൽ കല്ലും അങ്ങനെയുള്ള ഒരു സങ്കീർണാവസ്ഥയാകുന്നു. അത് ശരിയാകുന്നു. അത് ശരിയല്ലേ? നോക്കൂ, ഇപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് ആകുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം എന്റെ മേലും ഈ സഹോദരന്മാരുടെ മേലും ആയിരിക്കുന്നു. എന്തോന്ന് ഇവിടെയായിട്ട് അത് പരിശുദ്ധാത്മാവാകുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ നിരയിൽ കൂടി കടന്നു പോകുമ്പോൾ, ഈ ജനങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം എല്ലാവരും നമ്മുടെ തലകളെ വണങ്ങിയിരിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ജനങ്ങളുടെ മേൽ ഞങ്ങൾ കൈവപ്പ് നടത്താൻ പോകുകയാണ്. ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ രാജകീയ ദാസന്മാർ ഇതാ ഇവിടെയായിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി രോഗികളുടെ മേൽ കൈവയ്ക്കാൻ പോകുകയാണ്. കാരണം ഇത് ചെയ്യുന്നതിന് നീ കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ചെയ്യാൻ പോകുകയാണ്. ജനങ്ങൾ വലിച്ചിഴക്കപ്പെടാതെ, എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കപ്പെട്ട് കടന്നു വരാനിടയാക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നേരെ അടുത്തായി കടന്നു വരിക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടാനിടയാകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെ സഹോദരനെ സൗഖ്യമാക്കണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെ സഹോദരിയെ സൗഖ്യമാക്കണമേ. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിക്കുക. സഹോദര സഹോദരി, വിവേചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഹിള കടന്നുപോകുകയും നിങ്ങൾ കണ്ടിട്ട് ആനന്ദിക്കുകയും, എന്നാൽ മറ്റുള്ളവർ കടന്നു വന്നപ്പോൾ യാതൊന്നും സംഭവിക്കുകയും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ജനങ്ങൾ വിവേചനം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും കിട്ടുകയില്ല എന്ന രീതിയിൽ കടന്നു വരുന്നത് കൊണ്ടാണ്. എന്നാൽ അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അവൻ മാറ്റമില്ലാത്തവനായി തന്നെ ഇവിടെയായിരിക്കുന്നു. നിങ്ങൾ ഇതുവഴി കടന്നു വരുമ്പോൾ നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് നന്ദിയുണ്ട് കർത്താവായ യേശുവേ, ഞാൻ നിന്നെ എന്റെ രോഗശാന്തിക്കാരനായി സ്വീകരിച്ചുകൊണ്ട് ആദ്യമായി ഞാൻ നേരെ മുമ്പോട്ട് പോകുന്നുവെന്ന് പറയുക. ഇവരിൽ ആരോ ഒരാൾ എന്നെ സ്നാനപ്പെടുത്തുവാൻ പോകുകയും ഞാൻ നേരെ വെള്ളത്തിന്റെ കുളത്തിലേക്ക് ചെന്ന് സ്നാനപ്പെട്ടിട്ട് കടന്നു വരികയും ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളതിന്റെ വാഗ്ദത്തെ അറിയുകയും ചെയ്യുന്നു. വിവേചനം ഇപ്പോഴും ഇവിടെയായിരിക്കുന്നു, അതിപ്പോഴും ഇവിടെയായിരിക്കുന്നു. അതേപോലെ തന്നെയായിട്ട് ഇവിടെ ഇതേതാകുന്നു. ഇവിടെയുള്ള മനുഷ്യനാണോ? ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാകുന്നു. ഞാനാകുന്നില്ല ശ്രീമാൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായും അവന്റെ ദാസനായും സ്വീകരിക്കുമോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുമോ? ശരി ശ്രീമാൻ, നിങ്ങൾ നന്ദിയുണ്ട് ശ്രീമാൻ. അതൊരു നല്ല ആത്മാവാകുന്നു, അത് നന്നായിരിക്കുന്നു. നിങ്ങൾ മറ്റാർക്കു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്? അത് ശരി തന്നെ, അത് നിങ്ങളുടെ കൊച്ചുമകനാണ്. അവന് പക്ഷപാതമായിട്ട് കഴിഞ്ഞ ദിവസം വീണ് കാലൊടിഞ്ഞു. അത് യഹോവ പ്രകാരം അരുളി ചെയ്തതാകുന്നു. അത് ശരിയല്ലേ? അത് ശരി തന്നെയാകുന്നു. ഇപ്പോൾ പോയി വിശ്വസിച്ചു കൊള്ളുക, അവൻ സൗഖ്യപ്പെട്ടുകൊള്ളും. ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് തന്നെ കടന്നു വരിക. ക്രിസ്തീയ സ്നേഹത്തിൽ നമ്മളുടെ ഹൃദയങ്ങളെ ബന്ധിക്കുന്ന കെട്ടുകൾ വാഴ്ത്തപ്പെട്ടതാകുന്നു. ബന്ധുക്കളായ മനസ്സുകളുടെ കൂട്ടായ്മ മേലെയുള്ളതുപോലെയുമാകുന്നു. നമ്മുടെ പിതാവിന്റെ സിംഹാസനത്തിനു മുമ്പിൽ നമ്മുടെ ഉത്സാഹമേറിയ പ്രാർത്ഥനകൾ നാം അർപ്പിക്കുന്നു. നമ്മുടെ ഭയവും നമ്മുടെ ആശയും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആശ്വാസവും നമ്മുടെ കരുതലും ഒന്നാകുന്നു. മുടന്തരും കുരുടരും പെരിഞ്ഞവരുമായ ഈ ദൈവമക്കളെ അവൻ താഴ്ന്നു നിർത്തും. സുവിശേഷ ശുശ്രൂഷക്കാരായ നിങ്ങൾക്കറിയാമോ, നമുക്ക് സൗഖ്യമാക്കുന്നതിനുള്ള യാതൊരു ശക്തിയുമില്ല. എന്നാൽ നമ്മളുടെ മഹാനായ ദൈവം ഇവിടെ സന്നിഹിതനായിട്ട് അടയാളങ്ങൾ ചെയ്യാനും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സാത്താനെ ശിക്ഷ വിധിക്കാനും കഴിയും. നാം സാത്താനെ ശിക്ഷ വിധിക്കുന്നു, നാം അന്ധതയെ ശിക്ഷ വിധിക്കുന്നു. ദൈവം അവർക്ക് വിശ്വാസത്തെ നൽകിയിട്ട് വിശ്വാസത്താലുള്ള പ്രാർത്ഥനയെ അവർക്ക് രോഗശാന്തി നൽകുമെന്ന് വിശ്വസിക്കാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അത് രോഗികളെ രക്ഷിക്കുകയും ദൈവം അവരെ എഴുന്നേൽപ്പിച്ചിട്ട് അവർ വീണ്ടും സൌഖ്യം പ്രാപിക്കുകയും ചെയ്യാനിടയാക്കണമേ. സർവശക്തനായ ദൈവമേ ഇത് അനുവദിച്ചു തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുക. ബാക്കിയുള്ളവരെല്ലാം ശുശ്രൂഷകന്മാർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥനയിലായിരിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കൈവയ്ക്കുകയും ചെയ്യുന്നു. സ്വർഗീയ പിതാവെ, ഇപ്പോൾ ശ്രോതാക്കളിൽ പ്രാർത്ഥനയുടെ നിരയിൽ കടന്നു വരാൻ കഴിയാത്തവർ ഒരാൾ മറ്റൊരാളുടെ മേലായി കൈവച്ചുകൊള്ളുക, ഒരാൾ മറ്റൊരാളുടെ മേലായി കൈവച്ചുകൊള്ളുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, മഹാനായ അഭിഷിക്തനായ ദൈവത്തിന്റെ മഹാപുരോഹിതനും ഇമ്മാനുവേലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മധ്യസ്ഥത നടത്തുന്നതിനായി എന്നേക്കും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൊടിക്കീഴിൽ യോഗത്തെയും പ്രചാരണ പ്രവർത്തനങ്ങളെയും സമാപിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ സന്നിഹിതരായ ഈ ശ്രോതാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അവന്റെ മഹത്തായ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുകയും അവന്റെ വിശുദ്ധ ശക്തി ഞങ്ങളുടെ മേലായിട്ട് ദർശനങ്ങൾ കാണുന്നതിനും പ്രവചിക്കുന്നതിനും രോഗികളുടെ മേൽ കൈവയ്ക്കുന്നതിനും ഇടയാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് ഒരിക്കലും വ്യർത്ഥമായി തിരികെ പോകാൻ കഴിയുകയില്ല. രോഗത്തിന്റെ സകല പിശാചുക്കളെയും പാപത്തിന്റെ സകല ശക്തിയെയും സകല അവിശ്വാസത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശിക്ഷ വിധിക്കുകയും അത് ജനങ്ങളിൽ നിന്നും ചിന്നിച്ചിതറിയിട്ട് അവർ സൌഖ്യമാകുന്നതിനും ഇടയാക്കണമേ. കർത്താവെ, ശുശ്രൂഷകരായി ദാസന്മാരെ അനുഗ്രഹിക്കണമേ. അവർ ഏകചിത്തരായും ഏകമനസ്സോടുകൂടിയും സഭയിലെ സാമാന്യ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഹോ സർവശക്തനായ ദൈവമേ, ഒഹായോവിലെ ഈ വലിയ മിഡിൽ ടൗണിലേക്ക് ഇതിനുശേഷം ഒരു ഉണർവ് നീ അയച്ചിട്ട് അതെല്ലാ വശത്തു നിന്നും അസ്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അതിന്മേൽ ഞരമ്പും മാംസവും തൊക്കുകൊണ്ട് പൊതിയുന്നതിനും ഇടയാക്കണമേ. ദൈവത്തിന്റെ ശക്തി ഒരു ശക്തമായ ഐക്യതയുള്ള ഒരു സഭയെ ഈ നഗരത്തിൽ ഉയർത്തിയിട്ട് അത് ഈ ദേശം മുട്ടുക്കൊരു മാതൃകസഭയായിട്ട് ജനങ്ങൾ ഈ നഗരത്തിലേക്ക് വന്ന് ദൈവശക്തിയെ കാണുന്നതിനിടയാക്കണമേ. കർത്താവെ, ഇത് അനുവദിച്ചേരണമേ. രോഗികളായും പീഡിതരായുമുള്ളവരെ നീ സൌഖ്യമാക്കുകയും നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്തിട്ട് അവിടത്തേക്ക് തന്നെ മഹത്വം പ്രാപിക്കാനിടയാക്കണമേ. ഇവിടെ കിടക്കുന്ന ഈ തൂവാലകൾക്കായും ഈ ചെറിയ കെട്ടുകൾക്കായും കർത്താവെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലും ഈ കെട്ടിടത്തിലുമായിട്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യുകയും അവരെല്ലാം സൌഖ്യം പ്രാപിക്കുന്നതിനും ഇടയാക്കണമേ. ഇസ്രായേൽ കർത്തവ്യത്തിന്റെ പാതയിലായിരുന്നപ്പോൾ, അവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള വഴിയിലായിരുന്നപ്പോൾ ചെങ്കടൽ അവരുടെ വഴിയിൽ തടസ്സമായി കടന്നുവന്നുവെന്ന് ബൈബിൾ പറയുന്നു. ലേഖകന്മാരിൽ ഒരാൾ പറഞ്ഞു, ദൈവം അഗ്നിസ്തംഭത്തിൽ കൂടി താഴേക്ക് നോക്കിയപ്പോൾ ചെങ്കടൽ പേടിച്ചിട്ട് പിന്നിലേക്ക് മാറുകയും ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നുപോകുകയും ചെയ്തു. ഇപ്പോൾ ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. സാത്താൻ ഒരു ചെങ്കടലിനെ ഇട്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ അടുക്കിലേക്ക് ഈ തൂവാലകൾ എത്തുമ്പോൾ ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ നോക്കിയിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവരായ സകലരുടെ രോഗത്തെയും ശിക്ഷാവിധിക്കാനിടയാക്കണമേ. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ വാഗ്ദത്തെയും ദൈവത്തിന്റെ അഭിഷേകത്തെയും രോഗം കണ്ട് പേടിച്ചു മാറിപ്പോകാനും ജനങ്ങൾ നല്ല ആരോഗ്യത്തിന്റെയും ശക്തിയുടെയും വാഗ്ദത്ത ദേശത്തെ കടന്നുപോകാനിടയാക്കുകയും ചെയ്യണമേ. കർത്താവെ, ഇത് അനുവദിച്ചു തരണമേ. എല്ലാം ഞങ്ങൾ അങ്ങേക്ക് നിന്റെ സ്നേഹമേറിയ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. ശ്രോതാക്കളെ, നമ്മെ എല്ലാം അറിയുന്നവനും ഈ ലോകത്തിൽ അവന്റെ സമ്പത്തായിരിക്കേണ്ടതിന് നമ്മെ അവന്റെ സഭയിൽ ഉയർത്തിയവനുമായ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ മേലായിരിക്കട്ടെ. ഞങ്ങളുടെ അടുത്ത യോഗം ഞായറാഴ്ച രാവിലെ, ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ കൂടാരത്തിൽ വെച്ചായിരിക്കും. അതിനുശേഷം ഞാൻ ഇല്ലിനോയിസിലേക്ക് അവിടെ നിന്നും പോകുന്നതായിരിക്കും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ സഭകളെ കാക്കുകയും ഈ നല്ല സഭകളെ കാത്തു സൂക്ഷിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ ഒത്തൊരുമിപ്പിക്കുകയും ചെയ്യാനിടയാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നിന്നുകൊള്ളുക, അവനുവേണ്ടി ജീവിക്കുക. കാരണം ഭയങ്കരമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതിനായി കിടക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം.
Just my
ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, കാരണം അവൻ എന്നെ ആദ്യം സ്നേഹിച്ചിട്ട് എൻ രക്ഷയെ അവൻ കാൽവരിയിലെ മരത്തിൽ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ആദരവോടെ നിങ്ങളുടെ മുമ്പിലോ പിറകിലോ ഒരു വശത്തായി നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ച് കുലുക്കുക. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, കാരണം അവൻ എന്നെ ആദ്യം സ്നേഹിച്ചിട്ട് എൻ രക്ഷയവൻ കാൽവരിയിലെ മരത്തിൽ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ എല്ലാവർക്കും കൂടി പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, കാരണം അവൻ എന്നെ ആദ്യം സ്നേഹിച്ചിട്ട് എൻ രക്ഷയവൻ കാൽവരിയിലെ മരത്തിൽ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, യേശുവിൻ പാദത്തിങ്കൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഓർക്കുക, നമ്മൾ പലരും അതുവരേക്കും ഒരിക്കലും പിന്നെ കണ്ടുമുട്ടിയെന്നുണ്ടായിരിക്കില്ല. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ഇപ്പോൾ നമുക്കിത് മൂളിപ്പാടാം. അപ്പോഴേക്ക് നിങ്ങളുടെ പാസ്റ്റർ കടന്നു വരട്ടെ.